God be praised.
ദൈവനാമം മാറ്റപ്പെടുമാറാകട്ടെ. നിങ്ങൾക്ക് ഏവർക്കും സന്ധ്യാവന്ദനങ്ങൾ.
I am glad to see that we are all here for the number 8 night of our series of our number 7 night. Is that right?
7.
You want it to be number 8 and then tomorrow could be the last one.
No. That would be the 4th one.
Turn to chapter 3 tonight and we have good news and we have bad news.
മൂന്നാം അധ്യായത്തിലേക്ക് നാം നമ്മുടെ വേദപുസ്തകങ്ങളെ തിരിക്കുമ്പോൾ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം മൂന്നാം അധ്യായം അതിൽ നിന്ന് നമുക്ക് നല്ല വർത്തമാനം അപ്പോൾ തന്നെയും ചീത്തയായ വർത്തമാനം വാർത്തകൾ ഇന്ന് നോക്കി പാർക്കുവാൻ പോവുകയാണ്.
The bad news is that we are behind. We should be further along than we are.
മോശപ്പെട്ട വാർത്ത എന്നുള്ളത് നാം ആയിരിക്കേണ്ടതിലും പിൻപിലാണ് നാം വേദപഠന പരമ്പരയിലുള്ള ബന്ധത്തിൽ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാണ്.
But the good news is I can speak English as fast as you can speak Malayalam.
എന്നാൽ അതിന്റെ നല്ല വശം എന്നുള്ളത് നിങ്ങൾക്ക് മലയാളം എത്ര വേഗതയോടുകൂടെ സംസാരിക്കാമോ അതേ വേഗതയോടുകൂടെ എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാം എന്നുള്ളതാണ്.
But we will try not to go fast tonight because this is a very important part of the epistle.
എന്നാൽ ഇത് വളരെ സുപ്രധാനമായ ഈ ലേഖനത്തിന്റെ ഒരു അധ്യായമായതുകൊണ്ട് നാം വേഗതയൊന്നും വേഗത്തിലൊന്നും പോകാതെ ഇത് വേണ്ടുന്ന രീതിയിൽ അത് പരിഗണിക്കുന്നതായിരിക്കും.
Now last night we had some of the wonderful people here because they were the ones who came to get Emmaus courses.
ഇന്നലെ സന്ധ്യാ സമയത്ത് ഇവിടുത്തെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള വ്യക്തികൾ ഇവിടെ കടന്നു വരുവാൻ ഇടയായി തീർന്നു. അത് ഞാൻ അപ്രകാരം പറയുന്നത് അവരൊക്കെയും Emmaus കോഴ്സിന്റെ സ്റ്റുഡൻസ്.
But we live in the day of grace and so we are extending the grace until tonight.
എന്നാൽ നാം കൃപായുഗത്തിൽ ആയിരിക്കുന്ന നിമിത്തം അതിനെ ഒത്തവണ്ണം ഇന്നും ആ കൃപ മറ്റുള്ളവർക്കും പകർന്നു തരുന്നതായിരിക്കും.
So Renji has brought a whole box full of books for you to study. If you were here last night and did not get your book, you get it tonight. If you could not come last night, you can still sign up tonight.
പ്രിയ രഞ്ജി സഹോദരന്റെ കൈവശം ആ കോഴ്സിന് ഉതകുന്നതായിട്ടുള്ള അനവധി ബുക്കുകളുണ്ട്. ഇന്നലെ കടന്നു വന്നവർക്കും ലഭിക്കാതെ പോയവർക്കും മാത്രമല്ല പുതിയതായിട്ട് കോഴ്സിൽ പങ്കെടുക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്കും ഇന്നും തന്റെ അടുക്കിലേക്ക് കടന്നു ചെന്ന് ആ കോഴ്സുകളൊക്കെയും കൈവശം ആക്കാവുന്നതാണ്.
So I will happily wait in half hour extra to have my supper and wait for the books to be distributed so you can study the word of God.
അതുകൊണ്ട് തന്നെ അരമണിക്കൂറോളം എനിക്ക് വൈകിയാലും ഞാൻ അത് കാത്തുനിന്ന് നിങ്ങൾക്ക് ഏവർക്കും ആ കോഴ്സുകൾ ലഭിക്കേണ്ടതിനായി ഞാൻ നിങ്ങൾക്കായിട്ട് കാത്തു നിൽക്കുന്നതായിരിക്കും.
Now if you have your outline, you see that we are in section number 4.
നിങ്ങളുടെ കയ്യിലുള്ള ഈ കുറിപ്പ് കയ്യിലുണ്ടെങ്കിൽ സെക്ഷൻ 4 നാം എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് മനസ്സിലാകും.
Which is all of chapter 3.
അത് മൂന്നാം അധ്യായത്തിൽ നിന്നുള്ള ഭാഗമാണല്ലോ.
You'll see in your outline that we are not following it verse by verse.
നാം ആ കുറിപ്പ് പരിശോധിക്കുമെങ്കിൽ നാം വാക്യം പ്രതി വാക്യമായിട്ടല്ല ഈ അധ്യായം പഠിക്കുന്നത് എന്ന് വെളിവാകും.
But under point A we saw what the prize of selflessness is.
ആ പോയിന്റ് എയിൽ നാം കണ്ടത് നിസ്വാർത്ഥതയുടെ വിരുദ്ധ എന്തായിരുന്നു എന്ന് നമുക്ക് കാണുവാനിടയായി തീർന്നു.
And the prize is to be in the presence of Christ.
ആ വിരുദ്ധ എന്നുള്ളത് ക്രിസ്തുയേശുവിന്റെ സന്നിധാനത്തിൽ തന്നെ ആയിരിക്കുക എന്നുള്ളതാണ്.
Through the call in verse 14.
14 വാക്യത്തിൽ നാം കണ്ട ആ പരമ വിളിക്ക് ഒത്തവണ്ണം.
And to give us citizenship in verses 20 and 21.
മാത്രമല്ല 20 21 വാക്യങ്ങളിൽ നാം കണ്ടതായിട്ടുള്ള ആ പൗരത്വം നമുക്ക് നൽകി തരേണ്ടതിനായിട്ടും.
So just like some of you read the last couple of pages of the book to see what happens in the story, we went to the very end of the chapter to see what happens.
നമ്മളിൽ ചിലരെങ്കിലും ഒരു പുസ്തകത്തിന്റെ അല്ലെങ്കിൽ കഥയുടെ അവസാനം പെട്ടെന്ന് മനസ്സിലാക്കുവാൻ അവസാന ഏടുകൾ ഒന്ന് ഓടിച്ചു നോക്കുന്നത് പോലെ തന്നെ നാമും ആ രീതിയിൽ തന്നെ ഈ അധ്യായത്തിന്റെ അവസാന വാക്യങ്ങൾ ഒന്ന് ഓടിച്ചു നോക്കുകയുണ്ടായി.
And remember we found out that everybody receives the prize.
നാം ഒരു കാര്യം ഓർത്തത് എല്ലാവരും വിരുദ്ധ പ്രാപിക്കുന്നവരായിരിക്കും.
All believers are called up.
എല്ലാ വിശ്വാസികളും ഉയരത്തിലേക്ക് വിളിക്കപ്പെടും.
All believers receive citizenship.
എല്ലാ വിശ്വാസികൾക്കും അവിടെ പൗരത്വം നൽകപ്പെടുന്നതാണ്.
But now we will see in chapter 3 that not all believers receive the same amount of reward.
എന്നാൽ മൂന്നാം അധ്യായത്തെ അധികരിച്ച് നാം കാണുവാൻ പോകുന്നത് എല്ലാ വിശ്വാസികൾക്കും അവർക്ക് ലഭിക്കുന്ന പ്രതിഫലത്തിന്റെ അളവ് ഒരേപോലെ ആയിരിക്കില്ല എന്നുള്ളതാണ്.
So that's the prize.
അതാണ് നാം കാണുവാൻ പോകുന്ന വിരുദ്ധ.
Number B is the problem.
രണ്ടാമതായിട്ട് ബിയിലെ ആ പോയിന്റ് എന്നുള്ളത് ആ പ്രശ്നമാണ്.
And the problem is your pride, my pride.
ആ പ്രശ്നം എന്നുള്ളത് നിങ്ങളുടെയും എന്റെയും ആ നിഗള സ്വഭാവമാണ്, നിഗള ഭാവമാണ്.
Last time we saw that there is the pride of self-worth.
നാം കഴിഞ്ഞ പ്രാവശ്യം ക്ലാസ്സിൽ കണ്ടത് സ്വയ അഭിമാനത്തിൻ്റെതായിട്ടുള്ള ആ നിഗളം.
I think more about myself than I do about working out my salvation.
എന്റെ ആ രക്ഷ പ്രാവർത്തികം ആക്കുന്നേക്കാൾ ഉപരി ഞാൻ എന്നെ കുറിച്ച് തന്നെ എന്റെ സ്വയത്തെ കുറിച്ച് തന്നെ ചിന്താ ബോധം ഉള്ളവനായിത്തീരുന്നു.
And we saw that there's this group of people, the ex-Jews, that were trying to make Judaism part of Christianity again.
മാത്രമല്ല ജൂഡൈസേഴ്സ് എന്ന് പറയുന്ന അതായത് യഹൂദ മര്യാദകൾ അനുസരിച്ച് പോരുന്ന ഒരു ക്രിസ്തീയ കൂട്ടത്തെ കുറിച്ച് നമുക്ക് കാണുവാനിടയായി തീർന്നു.
And Paul points out their problems in verses 1 and 2.
ഒന്നും രണ്ടും വാക്യങ്ങളിൽ അവരുടെ അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളാണ് അപ്പോസ്തലനായ പൗലോസ് എടുത്തു പറയുന്നത്.
And then in the second part, Paul goes back to his old life.
രണ്ടാമത്തെ ഭാഗത്തിൽ അപ്പോസ്തലനായ പൗലോസ് തന്റെ പഴയ ജീവിതത്തിലേക്ക് തന്നെ ഒന്ന് ഇറങ്ങി ചെല്ലുന്നതായിട്ട് ആണ് നമുക്ക് കാണുവാനിടയായി തീർന്നത്.
And in a sense he gives us his testimony back about when he was Saul.
ഒരു അർത്ഥത്തിൽ താൻ ശൗല എന്ന നാമ ശൗൽ എന്ന നാമത്തിൽ അറിയപ്പെട്ടിരുന്ന ആ സമയത്ത് ഉള്ള ഒരു സാക്ഷി ആണ് താൻ അവിടെ വിളംബരം ചെയ്യുന്നത്.
So let's pick it up in verse 2.
അത് രണ്ടാമത്തെ വാക്യത്തിൽ നമുക്ക് അത് തുടർന്ന് കാണാവുന്നതാണ്.
Beware of the dogs, beware of the evil workers, beware of the false circumcision.
നായ്ക്കളെ സൂക്ഷിപ്പീൻ, ആകാത്ത വേലക്കാരെ സൂക്ഷിപ്പീൻ, വിച്ഛേദനക്കാരെ സൂക്ഷിപ്പീൻ.
Three descriptions of those Judaizers.
Judaizersne kurichulla moonu vivaranangalana namm avade vaichu kettathu.
But then in verse 3 we have a positive description of the true circumcision.
Ennal moonamathe vaakyathil vastavamaya parichedanakare kurichulla kriyaatmakamayittulla moonu vivaranam avade parannirikkiyana.
You remember the Judaizer is saying to the Christians, you have to be circumcised under the old law even if you are Christians under the new covenant.
അവിടെ നാം കണ്ടത് യഹൂദ മതം അനുഷ്ഠിക്കുന്നവരായിട്ടുള്ളവർ അവർ ക്രിസ്ത്യാനികളോട് പറയുകയുണ്ടായത് നിങ്ങൾ കേവലം ക്രിസ്ത്യാനികളായി മാത്രം ഇരുന്നാൽ പോരാ, ആ പഴയ നിയമത്തിന്റെ പ്രമാണങ്ങളൊക്കെയും നിങ്ങൾ ആചരിച്ച് പോരണം എന്ന് അവരോട് നിഷ്കർഷിക്കുവാനിടയായി തീർന്നു.
Paul is saying no, circumcision is no longer the sign.
എന്നാൽ അപ്പോസ്തലനായ പൗലോസ് അവരെ ഓർപ്പിക്കുന്നത് അതൊരിക്കലും ശരിയല്ല, പരിച്ഛേദന എന്നുള്ളത് ഇനിമേൽ ഒരു അടയാളമായിരിക്കുന്നില്ല.
And so here he gives us three steps to the sign of the new true circumcision.
അതുകൊണ്ട് തന്നെ പുതിയ നിയമത്തിൽ അല്ലെങ്കിൽ വാസ്തവമായിട്ടുള്ള പരിച്ഛേദനയ്ക്ക് അടയാളം ആകുന്നതായിട്ടുള്ള മൂന്ന് വിവരണങ്ങൾ അവിടെ മൂന്നാം വാക്യത്തിൽ നൽകി തരികയാണ്.
In Romans he talks about the circumcision of the heart.
Roma leganathil hrudayathinte parichedane kurichu avade than parayundayirunnu.
Here he describes it number 1.
Ivide than vivarikkumbol aadimayittu parayunnathu
those who worship God in spirit.
Devathinte aathmaavu kondu devathine aathmaavu kondu aaradhikkunnavar.
My version says in the spirit of God.
ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും.
So by the spirit we worship.
അപ്പോൾ ആത്മാവ് കൊണ്ടാണ് നാം ആരാധിക്കുന്നത്.
That shows you have a circumcised heart.
അതിന്റെ അർത്ഥം എന്നുള്ളത് നമുക്ക് പരിച്ഛേദനം ഏൽക്കപ്പെട്ടതായിട്ടുള്ള ഒരു ഹൃദയമുണ്ട്.
You are the true circumcision who want to worship God.
അവിടെ നിങ്ങൾ അല്ലോ വാസ്തവമായിട്ടുള്ള പരിച്ഛേദനക്കാർ, നിങ്ങൾക്ക് ദൈവത്തെ ആരാധിപ്പാൻ ഉള്ള ആ വാഞ്ചയുണ്ട്.
Number 2, you glory in, you rejoice in Christ Jesus.
രണ്ടാമതായിട്ട് ക്രിസ്തു യേശുവിൽ പ്രശംസിക്കുകയും.
Some versions say glory, some versions say rejoice.
ചില ഭാഷാന്തരങ്ങളിൽ അവിടെ സന്തോഷിക്കുകയും മാത്രമല്ല ചില ഭാഷാന്തരങ്ങളിൽ അവിടെ മഹത്വപ്പെടുത്തുകയും എന്ന് പറയുന്നുണ്ട്.
You notice you see the Trinity right there in that verse, don't you?
മൂന്നാമത്തെ വാക്യത്തിൽ ആ ത്രിത്വം നമുക്ക് അവിടെ ദർശിപ്പാൻ സാധിക്കുന്നുണ്ട്.
There's God.
അവിടെ ദൈവത്തെ കാണുവാൻ സാധിക്കുന്നു.
There's the Spirit of God.
അവിടെ ദൈവത്തിന്റെ ആത്മാവിനെ കുറിച്ച് ഉള്ള പരാമർശമുണ്ട്.
And there's Jesus Christ.
മൂന്നാമതായിട്ട് കർത്താവായ യേശുക്രിസ്തുവും ആ തന്നെ വാക്യത്തിലുണ്ട്.
And number 3, a true circumcised person puts no confidence in the flesh.
മാത്രമല്ല വാസ്തവത്തിൽ പരിച്ഛേദനം ഏറ്റ ഒരു വ്യക്തി താൻ ജഡത്തിൽ ആശ്രയിക്കാതെ ഇരിക്കും.
The Judaizer put confidence in cutting off part of the flesh.
ഈ യഹൂദ മത അനുഷ്ഠാനികൾ അവർ ആശ്രയിച്ചിരുന്നത് ജഡത്തിന്റെ വിച്ഛേദനത്തിലായിരുന്നു.
Physically.
അത് ശാരീരികമായിട്ടുള്ള വിച്ഛേദനമായിരുന്നു.
The true circumcision is a spiritual circumcision.
എന്നാൽ വാസ്തവത്തിലുള്ള ആ പരിച്ഛേദനക്കാർ അവർ ആത്മീയ പരിച്ഛേദനം ഏറ്റവരാണ്.
And Paul says now in verses 4 through 6, he was part of that old circumcision.
നാലു തൊട്ട് ആറ് വരെയുള്ള വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് താനും ആ പഴയ നിയമപ്രകാരമായിട്ടുള്ള പരിചേതനത്തിന്റെ ഭാഗവാക്കായിരുന്നു.
In fact, he says, if it were only the physical part, I would have been the best of the circumcised people.
താൻ അർത്ഥമാക്കുന്നത് ഈ പരിചേതനം എന്നുള്ളത് കേവലം ശാരീരികം മാത്രമായിരുന്നെങ്കിൽ ആ പരിചേതനക്കാരിൽ ഏറ്റവും അതിശ്രേഷ്ഠൻ താൻ തന്നെ ആയിരുന്നിരിക്കണം.
He says, the way the Judaizers think, I myself may have had confidence even in the flesh.
ഏഹോ യഹൂദ മതാനുഷ്ഠാനികൾ ചിന്തിക്കുന്ന വിധം താനും ചിന്തിച്ചാൽ തനിക്ക് പറയാനുള്ളത് ജഡത്തിൽ തനിക്ക് ആശ്രയിപ്പാൻ വകയുണ്ട്.
If anyone else had a mind to put confidence in the flesh, I far more.
പക്ഷേ എനിക്ക് ജഡത്തിലും ആശ്രയിപ്പാൻ വകയുണ്ട്, മറ്റാർക്കാനും ജഡത്തിൽ ആശ്രയിക്കാം എന്ന് തോന്നിയാൽ എനിക്ക് അധികം.
Now we know Paul's heart. He's not trying to be prideful.
അപ്പോസ്തലനായ പൗലോസിന്റെ ഹൃദയം നമുക്ക് വാസ്തവമായി അറിയാമല്ലോ, താൻ അവിടെ നിഗളിക്കുകയല്ല ചെയ്യുന്നത്.
But he's showing how the Judaizers were taking people back to pride.
എന്നാൽ അവിടെ താൻ എടുത്തു കാണിക്കുന്നത് ഈ യഹൂദ മത അനുഷ്ഠാനികൾ ക്രിസ്ത്യാനികളെ വീണ്ടും ഒരു നിഗള ഭാവത്തിലേക്ക് പിന്നോട്ട് വലിക്കുന്ന ഒരു കാര്യമാണ് താൻ അവിടെ എടുത്തു പറയുന്നത്.
And so Paul even uses the perfect number 7 and gives 7 characteristics of how wonderful he would have been as a true Jew.
അതുകൊണ്ട് തന്നെ ആ വിവരണത്തിൽ പരിപൂർണ സംഖ്യയായ 7 എന്നുള്ള ആ സംഖ്യ എടുത്തുകൊണ്ട് തന്നെ ആ പഴയ കാല ജീവിതത്തിന്റെ 7 വിവരണങ്ങളാണ് താൻ നൽകി തരുന്നത്.
So verse 4 is Paul's confidence in the flesh.
അപ്പോൾ നാലാമത്തെ വാക്യം എന്നുള്ളത് പൗലോസിന്റെ ജഡത്തിലുള്ളതായിട്ടുള്ള ആശ്രയമാണ്.
And he had every reason to think he was a very good Jew.
Mathramalla mattarkanam jadathil aasrayikkam engil tanikku ethum adhigam yahuda madathil avade tanikku aasrayam kolluvan sadhyathulla oru vyaktiyayirunnu.
And then in verse 5 it's Paul's relationship to the nation.
Anjam vakyathil apostolaya paulos tande aa jaathi odulla bandhamaanu than eduthu kaanikkunnu.
And here he starts his list of 7 characteristics.
Ayinde 7 vidha vivara ആണ് താൻ നൽകിത്തരുന്നത്.
I was circumcised on the 8th day.
താൻ പറയുന്നത് എട്ടാം നാളിൽ പരിശോധന ഏറ്റവൻ.
Not the 9th.
ഒൻപതാം നാളിലല്ല.
Oh, my parents were good Jews.
എന്റെ മാതാപിതാക്കൾ അവർ നല്ല യഹൂദന്മാരായിരുന്നു.
Number 2.
രണ്ടാമതായിട്ട്
I was of the nation of Israel.
ഇസ്രായേൽ ജാതിക്കാരനായിരുന്നു.
Even though I wasn't born in Israel,
ഇസ്രായേലിൽ ജനിച്ച ഒരു യഹൂദൻ ആയിരുന്നില്ല എങ്കിൽ പോലും,
that's my nationality, my ethnicity. I am a Israelite.
താൻ ഒരു ഇസ്രായേലിയനായിരുന്നു. അത് തന്റെ ദേശത്തോടുള്ള ബന്ധത്തിൽ താൻ അവിടെ വളരെ അഭിമാനം കൊള്ളുകയാണ്.
And then number 3, I'm of the tribe of Benjamin.
മൂന്നാമതായിട്ട് തനിക്ക് പറയാനുള്ളത് ബെന്യാമിൻ ഗോത്രക്കാരനാണ്.
Why was that special?
അത് എന്താണ് സവിശേഷത ഉള്ള ഒരു കാര്യമായിരിക്കുന്നത്?
Wasn't Benjamin one of the little tribes?
ഏറ്റവും ചെറിയ ആ ഗോത്രങ്ങളിൽ പെട്ടതല്ലേ ബെന്യാമിൻ ഗോത്രം?
The Messiah wasn't going to come from Benjamin.
മശീഹ ബെന്യാമിൻ ഗോത്രത്തിൽ നിന്നല്ല ഉൽപാദിക്കുവാൻ പോകുന്നത്.
No, but Benjamin was one of the favorite sons, wasn't he?
എന്നാൽ ബെന്യാമിൻ യാക്കോബിന്റെ വളരെ സ്നേഹിച്ചതായിട്ടുള്ള ഒരു പുത്രൻ തന്നെയായിരുന്നു.
And to this day, Jews boast of being of the Benjamite tribe.
ഈ നാൾ വരെയും ഇസ്രായേൽ പൗരൻ താൻ ബെന്യാമിൻ ഗോത്രക്കാരനാണെങ്കിൽ അതിൽ വളരെയധികം അഭിമാനം കൊള്ളുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും.
And Paul had all of that.
അപ്പോസ്തലനായ പൗലോസിന് ഈ വിധ യോഗ്യതകളൊക്കെയും ഉണ്ടായിരുന്നു.
But then four more relationships in Paul's relationship to the law.
എന്നാൽ പ്രമാണത്തെ ന്യായ പ്രമാണത്തോട് ബന്ധത്തിൽ അപ്പോസ്തലനായ പൗലോസിന് പറയുവാൻ ഇനിയും നാല് യോഗ്യതകളോടെ ബാക്കിയുണ്ട്.
I was a Pharisee.
അവിടെ താൻ പറയുന്നത് ഞാൻ ഒരു പരീശനായിരുന്നു.
That means he had his doctorate in theology.
അതിന്റെ അർത്ഥം എന്നുള്ളത് തനിക്ക് ദൈവശാസ്ത്രത്തിൽ തനിക്ക് ഡോക്ടറേറ്റ് ലഭിക്കാൻ ഇടയായി തീർന്നു.
From Emmaus Bible College.
Emmaus Bible College ilayirunnirikkanam thanikku labhichathu.
He had studied at the feet of Gamaliel.
Gamalielinte paadapeedathil irunnukondaana than vajanam abhyasichathu.
The best known teacher of his generation.
Anna thande thalamurayil ettavum pramukhanayirunna oru upadeshi ayirunnu Gamaliel.
Do you know that Paul probably had the Old Testament memorized?
Ningal arinnuvo apostolaya paulosine aa vidya abhyasikkunna aa samayathu palaya niyamam thanikku kaanade പാഠമായി അറിയാമെന്നുള്ള അവസ്ഥ നിങ്ങൾക്കറിയാം.
At a minimum, even the slowest student had to memorize the first 5 books.
കുറഞ്ഞ പക്ഷം ഒരു യഹൂദ മതത്തിൽ ജനിക്കുന്ന ഒരു പൈതൽ ആദ്യത്തെ 5 മോശയുടെ പുസ്തകങ്ങളെങ്കിലും പഠിച്ചിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്.
And then they memorized all the poetic books.
തുടർന്ന് ആ കാവ്യാത്മകമായിട്ടുള്ള എല്ലാ പഴയ നിയമ പുസ്തകങ്ങളും അവർ കാണാതെ പഠിക്കണം.
And they knew history so well they could almost memorize or repeat the historical books.
മാത്രമല്ല അവരുടെ ചരിത്രം അവർക്ക് നല്ല ബോധമുള്ളത് നിമിത്തം ചരിത്രപരമായിട്ടുള്ള പഴയ നിയമ പുസ്തകങ്ങളൊക്കെയും അവർ ഗ്രഹസ്ഥമാക്കിയിരുന്നു.
Don't forget, you are talking to a Pharisee. No, not me. That's what Paul could have said.
അപ്പോസ്തലനായ പൗലോസിന് എങ്ങനെ പറയുവാൻ സാധിക്കും തന്റെ കേൾവിക്കാരോട് മറന്നു പോകരുത് ഞാനൊരു പരീശനാണ്.
Everybody calls me simple.
എന്നെ ഒരു 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 സിമ്പിൾ ആയിട്ടുള്ള ഒരു വ്യക്തി, ലളിതമായിട്ടുള്ള വ്യക്തി എന്നാണ് വിളിക്കുന്നത്.
In American English, simple means you're not very smart.
അമേരിക്കൻ ഇംഗ്ലീഷിൽ സിമ്പിൾ എന്ന് പറഞ്ഞാൽ വളരെയധികം സാമർത്ഥ്യമില്ലാത്തവൻ എന്നാണ് അർത്ഥം.
But I understand what you mean and I take it as a compliment.
എന്നാൽ നിങ്ങൾ അത് ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നതുകൊണ്ട് അത് ഞാൻ ഒരു മാന്യതയായിട്ടാണ് കൈക്കൊള്ളുന്നത്.
Because I like Paul don't want to come across as somebody who has big words and knows everything.
എന്നാൽ അപ്പോസ്തലനായ പൗലോസ് താൻ വലിയ വാചകങ്ങളൊക്കെ അറിയാവുന്ന ഒരു വ്യക്തിയായിട്ട് വിളങ്ങുവാനല്ല അവിടെ താല്പര്യപ്പെടുന്നത്.
The word of God is written so that age group can understand just as well as us.
എന്നാൽ ഈ ദൈവത്തിന്റെ വചനം എഴുതപ്പെട്ടിരിക്കുന്നത് ശിശുക്കളായ അവർക്ക് പോലും മനസ്സിലാകുന്ന രീതിയിലാണ് എഴുതപ്പെട്ടിരിക്കുന്നത്.
And somebody who has truly has this spiritual gift of teaching is somebody who can take the most difficult concept and make it understood to everybody.
മാത്രമല്ല വാസ്തവമായിട്ട് പഠിപ്പിക്കുവാൻ ഉള്ള വരം ലഭിച്ച ഒരു വ്യക്തിയുടെ അടയാളം എന്നുള്ളത് ഏറ്റവും കഠിനമേറിയ ആ ആശയങ്ങൾ പോലും അത് എടുത്ത് അത് ലാഘവരിച്ച് അത് ലഘുകരമായിട്ട് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ ഇടയായിത്തീരുന്ന ഒരു വ്യക്തിയാണ് പഠിപ്പിക്കുവാൻ കഴിവുള്ളവൻ.
So Paul's not exalting his ability to be a Pharisee.
അതുകൊണ്ട് തന്നെ പരീശൻ ആയിരുന്നു എന്നുള്ള ആ വസ്തുത താൻ ഉയർത്തി കാണിക്കുകയല്ല.
Number 5, he says, I had the zeal, so much zeal I was a persecutor of the church.
മാത്രമല്ല സഭയോടുള്ള ബന്ധത്തിൽ താൻ പറയുന്നത് സഭയെ ഉപദ്രവിച്ചനായിരുന്നു താൻ.
As to righteousness which is in the law, I was found blameless.
ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്ദ്യനായിരുന്നു.
So you see, that's the pride of self-worth.
ഇതാണ് സ്വയ അഭിമാനത്തിന്റേതായിട്ടുള്ള നിഗളം എന്ന് പറയുന്നത്.
If titles and degrees and names are what you want,
ബിരുദങ്ങളും സ്ഥാനങ്ങളും ഒക്കെയും ആണ് നാം ആഗ്രഹിക്കുന്നതെങ്കിൽ,
Paul had more.
അപ്പോസ്തലനായ പൗലോസ് നാം ഏവരിലും അധികമായി തനിക്കുണ്ടായിരുന്നു.
And we'll see in a minute what he thought about them.
എന്നാൽ അതിനെക്കുറിച്ചൊക്കെ താൻ എന്താണ് കരുതി പോകുന്നതെന്ന് ഉള്ളത് നാം ഇപ്പോൾ കാണുവാൻ പോവുകയാണ്.
What does he want?
തനിക്ക് ആവശ്യമായിരിക്കുന്നത് എന്താണ്?
He told Timothy,
തിമോത്തിയോസിനോട് താൻ പറയുകയുണ്ടായി,
What I want is to hear, well done, good and faithful servant.
താൻ തിമോത്തിയോസിനോട് പറയുമ്പോൾ അത് നാം മനസ്സിലാക്കിയാണ് തന്റെ ജീവിതത്തിന്റെ ആഗ്രഹം എന്നുള്ളത് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള ആ വിളി കേൾക്കണം, ദാസൻ എന്നുള്ള ആ വിളി കേൾക്കണം എന്നുള്ളതായിരുന്നു.
I want to hear the upward call loud and clear.
പരമവിളി വളരെ ഉച്ചത്തിലും സ്പഷ്ടമായിട്ടും കേൾക്കുവാൻ തനിക്ക് താല്പര്യമുണ്ടായിരുന്നു.
Not just somehow above the din and noise of the world in which I am living.
താൻ ജീവിച്ചിരുന്ന ആ ലോകത്തിന്റേതായിട്ടുള്ള ശബ്ദ കോലാഹലങ്ങളുടെ ഇടയിൽ ഒരു ചെറിയ ഒരു വിളിയല്ല തനിക്ക് കേൾപ്പാൻ താൻ ആഗ്രഹിച്ചിരുന്നത്.
Now there's a second pride that causes us trouble.
എന്നാൽ ഈ പ്രശ്നം നിമിത്തം രണ്ടാമത് ആയിട്ടുള്ള ഒരു നിഗളമുണ്ട്.
And for this one we drop down to verses 17 to 19.
അത് കാണുവാനായിട്ട് 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ നാം പരിശോധിക്കേണ്ടതായിട്ടുണ്ട്.
He starts with brethren.
അവിടെ താൻ പറയുമ്പോൾ സഹോദരന്മാരെ എന്ന് പറഞ്ഞാണ് താൻ തുടങ്ങുന്നത്.
He's not talking to the Anglicans or the Presbyterians or the Baptists. He's talking to us.
നമ്മളോടാണ് താൻ സംസാരിക്കുന്നത്. ആംഗ്ലിക്കൻസ് അല്ലെങ്കിൽ പ്രസ്ബിറ്റേറിയൻ അല്ലെങ്കിൽ ബാപ്റ്റിസ്റ്റിനോട് അല്ല താൻ സംസാരിക്കുന്നത്, നമ്മളോടാണ് സംസാരിക്കുന്നത്.
Was that good interpretation?
അത് നല്ലൊരു വ്യാഖ്യാനമായിരുന്നുവോ?
I should buy the Emmaus book study to find yourself to study to show yourself approved.
നിങ്ങളെ തന്നെ സ്വീകാര്യം ഉള്ളവരാണ് എന്ന് കാണിക്കത്തക്ക രീതിയിൽ എമൗസിന്റെ കോഴ്സ് എടുത്ത് പഠിക്കണം എന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്.
So that I will start to interpret better.
അല്ല, സഹോദരൻ പഠിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്, അത് ശരിയാവണം വ്യാഖ്യാനിക്കുന്നതിന്.
The point is he's not talking to unbelievers, he's talking to believers.
ഇവിടെ വസ്തുത എന്നുള്ളത് അവിശ്വാസികളോടല്ല താൻ സംസാരിക്കുന്നത്, വിശ്വാസികളോടാണ് താൻ സംസാരിക്കുന്നത് എന്നുള്ളതാണ്.
And look what he can say.
തനിക്ക് പറയാനുള്ളത് ശ്രദ്ധിക്കുക.
I'm not sure I can say this.
ഇപ്രകാരം എനിക്ക് പറയാൻ സാധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല.
Join in following my example.
ഓ, നിങ്ങൾ എല്ലാവരും എന്നെ അനുകരിപ്പീൻ.
Paul had a pretty good example to follow.
അപ്പോൾ ഞാൻ പൗലോസിനെ പിന്തുടരുവാൻ നല്ലൊരു മാതൃക വെക്കുവാൻ ഇടയായി തീർന്നു.
And observe those who walk according to the pattern you have in us.
മാത്രമല്ല ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ച മാതൃകപ്രകാരം നടക്കുന്നവരെയും കുറിക്കൊള്ളുവിൻ.
Who's the us?
ഈ ഞങ്ങൾ എന്ന് പറയുമ്പോൾ അതാരാണ്?
At least Paul and Timothy.
തീർച്ചയായും അതിൽ ഉൾപ്പെടുന്നത് പൗലോസും തിമോത്തിയോസും എങ്കിലും ആയിരിക്കണം.
But it probably includes Epaphroditus as well.
എന്നാൽ തീർച്ചയായും അതിൽ എപ്പഫ്രൊദിത്തോസ് സഹോദരനും ഉൾപ്പെട്ടിരിക്കണം.
And others that would have been with Paul in his discipleship group.
മാത്രമല്ല തന്റെ ശിഷ്യത്വം ഏറ്റുവാങ്ങിയിട്ടുള്ളവരായിട്ടുള്ള മറ്റവരും അതിൽ ഉൾപ്പെട്ടിരിക്കാം.
And so those are, that's the positive example.
Adana avade namaku kaanu sadhikkanittulla nalla drishtantham allengi kriyaatmakamayittulla drishtantham.
As he deals with the second pride, the pride of self walk.
Swayamayittulla nadappu adumayittu bendhappetta nigalathe kurichu than parayamarshikkumbolana nammal adu kaanunnathu.
The first pride is how good I am, self worth.
Aadyam nam kandathu nam etra sreshthanmar ennulla chintha adayathu aatma abhimanathindeyayittulla nigalam.
The second one is the pride of I know how to do it best and I'm going to walk my own walk.
രണ്ടാമതായിട്ടുള്ള നിഗളം എന്നുള്ളത് ഏറ്റവും നന്നായി എനിക്കാണ് എന്റെ കാര്യങ്ങൾ ചെയ്യുവാൻ അറിയുന്നത്, എനിക്ക് സ്വയത്തിന്റേതായിട്ടുള്ള നടപ്പ് ആണ് ആ രണ്ടാമത്തെ നിഗളം.
Now verses 18 and 19 are not talking about believers.
18ഉം 19ഉം വാക്യങ്ങൾ വിശ്വാസികളെ കുറിച്ചല്ല പരാമർശിക്കുന്നത്.
But it's probably talking about people in the church.
എന്നാൽ ഒരുപക്ഷെ ഈ ദൈവസഭയിൽ ആയിരിക്കുന്നവരെ ചിലരെ കുറിച്ചായിരിക്കും പരാമർശം.
Maybe it's these same Judaizers that are infiltrating and trying to cause the people to leave the faith.
ഒരുപക്ഷേ ക്രിസ്തീയ സഭകളിൽ നുഴഞ്ഞു കയറുന്നവരായിട്ടുള്ള ജൂഡൈസേഴ്സിനെ കുറിച്ച് ഒരുപക്ഷേ അവർ ദൈവസഭയിൽ പ്രശ്നം ഉണ്ടാക്കുന്നവരെ ആ കൂട്ടത്തെ കുറിച്ച് ആയിരിക്കും താൻ പറയുന്നത്.
For many walk, starts verse 18.
18ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, അനേകർ നടക്കുന്നു.
Of whom I've often told you.
ഞാൻ എപ്പോഴും നിങ്ങളോട് പറഞ്ഞതുപോലെ തന്നെ.
So he had preached this sermon before.
അതുകൊണ്ട് ഈ ഒരു പ്രസംഗം അവർക്ക് നേരത്തെ തന്നെ താൻ അറിമുഖമാക്കി
കൊടുത്തിട്ടുള്ളതാണ്.
എന്നാൽ ഇവിടെ അപ്പോസ്തലനായ പൗലോസിന്റെ ആ വികാരം വെളിവാകുന്നു.
And now I tell you, even weeping.
താൻ പറയുന്നത്, ഞാൻ ഇപ്പോൾ കരഞ്ഞും കൊണ്ട് നിങ്ങളോട് പറയുന്നു.
That they are not with us, they are enemies of the cross of Christ.
അവർ നമ്മളോട് കൂടെ ഉള്ളവരല്ല, അവർ ക്രിസ്തുവിന്റെ ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നു.
People who set up their own legalistic levels of spiritualities are not with us.
Na manasilakkanathu avaredeyayittulla somedeyayittulla niyamaparamayittulla chattakoodukal aathmeeya thalangalil srishtikkunnu avaru nammude kooda ullavaralla avaru Kristuvine shathrukkalaanu.
There's one denomination in America called the Church of Christ.
Church of Christ ennu parayna oru samudayika sabha Americayil undu.
Now you may have a denomination with the same name in India. That may be a good one. This in America it's a bad one.
Oru pakshe ide naamam ulladayittulla church of christ ennulla oru vibhagam indiyil undayirikkam ennal avare kurichalla parayunnathu americayil ulla aa kootathe kurichana naan parayunnu.
So maybe we shouldn't even said what the name was.
Oru pakshe aa peru pole naam parayamarshikkanadayittu irunnilla.
Because I don't want to cause confusion or criticize a good group.
Ennal aashayakulappam undaki nalla oru kootathe vimarshikkuvan enikku thaalpariyamillayirunnu.
But that group in America has 7 steps to salvation.
എന്നാൽ ഞാൻ പറഞ്ഞ ആ കൂട്ടര് അമേരിക്കയിൽ ഉള്ളവർക്ക് അവർക്ക് രക്ഷയോടുള്ള ബന്ധത്തിൽ 7 പടികളാണ് അവർ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്.
If you want to be saved, you have to do 1 2 3 4 5 6 and 7 and then you're saved.
രക്ഷിക്കപ്പെടണം എന്നൊരു വ്യക്തി ആഗ്രഹിക്കുമെങ്കിൽ തനിക്ക് 1 മുതൽ 7 വരെയുള്ള പടികൾ താൻ അത് പടിയായി പടിയായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ തനിക്ക് രക്ഷ പ്രാപിക്കാൻ സാധിക്കുകയുള്ളൂ.
And that includes things that sound spiritual.
Aatmeegam enna namukku thonavuna karyangalum adil ulpettirund.
You have to repent.
Ningal paapangal ettu parayanam.
And you have to do certain things.
Chila karyangal anushtikkanadayittund.
And you have to be baptized.
Maathramalla snanam elkkanadayittund.
I don't remember all 7 of them, but it's their ways of interpreting how to get saved, and it makes it work salvation.
Njan adu poornamayittu orkunnilla engil thanneyum avar chittapaduthittayittulla 7 vidha പടികൾ ആണ് അത്.
And they attack the rest of the evangelical churches that don't do it their way.
അവരുടെ ഈ 7 പടികൾ ആചരിക്കാതെ പോകുന്ന മറ്റുള്ള വിശ്വാസ സമൂഹങ്ങളെ അവർ വിമർശിക്കുകയാണ് ചെയ്യുന്നത്.
They read the Bible.
അവർ വേദപുസ്തകം ആണ് വായിക്കുന്നത്.
They preach the Bible.
അവർ വേദപുസ്തകം തന്നെ പ്രസംഗിക്കുന്നു.
They even have some pretty good preachers.
മാത്രമല്ല നല്ല പ്രാസംഗികർ അവരുടെ മധ്യത്തിലുണ്ട്.
But they are enemies of the cross of Christ.
എന്നാൽ അവർ ക്രൂശിനെ ശത്രുക്കളായിട്ട് ആണ് ആയിരിക്കുന്നത്.
See, they're not Catholics with a totally different doctrine.
നാം മനസ്സിലാക്കേണ്ടത് അവർ സമ്പൂർണ്ണമായി വ്യത്യസ്തമായ ഒരു ഉപദേശം കൈക്കൊള്ളുന്ന കത്തോലിക്കരല്ല.
They've infiltrated the evangelical circles.
എന്നാൽ ഇവഞ്ചലിക്ക സമൂഹത്തിന്റെ ഉള്ളിൽ അവർ നുഴഞ്ഞു കയറിയിരിക്കുകയാണ്.
But they've come up with a law system to get saved.
എന്നാൽ അവിടെ ഒരു ന്യായപ്രമാണത്തിന് സമമായിട്ടുള്ള പടികളാണ് രക്ഷയോടുള്ള ബന്ധത്തിൽ അവർ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്.
And if you don't agree with them, they attack you and call you a false prophet.
അവരുമായിട്ട് നിങ്ങൾ അനുയോജിച്ചു പോയില്ല എങ്കിൽ അവർ നമ്മളെ കള്ളപ്രവാചകന്മാർ എന്നാണ് വിളിക്കുന്നത്.
And what happens to those kind of people?
അപ്രകാരം ആയിട്ടുള്ള വ്യക്തികളുടെ അവസാനം എന്തായിരിക്കും?
Oh, we see a whole list of negatives.
അവിടെ അവരോടുള്ള ബന്ധത്തിൽ നിഷേധാത്മകമായിട്ടുള്ള വലിയ ഒരു പട്ടിക അവിടെ പറഞ്ഞിരിക്കുകയാണ്. തന്നെയാണ്.
നമ്പർ 1, their end is destruction.
ആദ്യമായിട്ട് അവരുടെ അവസാനം നാശം.
Just because you attend a church that's called evangelical doesn't mean you're going to heaven.
നിങ്ങൾ ഒരു ഇവാഞ്ചലിക്കൽ വിശ്വാസമുള്ള ഒരു സഭ അയുടെ അംഗം ആയി തീർന്നതുകൊണ്ട് മാത്രം നിങ്ങൾ സ്വർഗ്ഗത്തിൽ പോകണം എന്നില്ല.
And if you go against the teaching of the New Testament by following too many laws of the Old Testament, you probably have lost the gospel.
നിങ്ങൾ പഴയ നിയമത്തിന്റെ ആയിട്ടുള്ള പ്രമാണങ്ങൾ അനിഷ്ഠിക്ക നിമിത്തം പുതിയ നിയമത്തിന്റെ ആയിട്ടുള്ള ആ പ്രമാണങ്ങൾ അല്ലെങ്കിൽ ആ കൃപയുടെ പ്രമാണങ്ങൾ നിങ്ങൾ അത് നിരോധിക്കുന്നെങ്കിൽ ഒരുപക്ഷേ നിങ്ങൾക്ക് സുവിശേഷം തന്നെ അന്യമായിരിക്കണം.
You know you understand New Testament grace when that grace is so attractive you want it.
നിങ്ങൾക്ക് ആ പുതിയ നിയമത്തിൽ പരാമർശിക്കുന്ന കൃപ എന്നുള്ളത് അത്രമാത്രം ആകർഷിതം ആയിരിക്കുന്നതുകൊണ്ടായിരിക്കണം നിങ്ങൾ അതിലേക്ക് ആകർഷിക്കപ്പെടേണ്ടത്.
You understand the beauty and the love and the mercy and the benevolence of Jesus Christ.
അതിന്റെ അതിന്റെ ആ മഹാത്മ്യം, അതിന്റെ നന്മ, അതിന്റെ ആ കാരുണ്യം നമ്മുടെ അത് നിമിത്തമാണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹാത്മ്യം കാണുവാൻ ഇടയായി തീരേണ്ടത്.
And in contrast, the things of the world now are no longer attractive.
ee vidamayittulla kripa namakku adil aagrishtaraagumbol logam namakku nalgi therunnayittulla kaaryangalil namakku aagrishta varudarai theeradirikkuvan sadhikkanam.
Rules are necessary in life.
Nammude jeevithangalil vaasthavamayittu pramanangal aavashyamaanu.
But you don't earn spirituality through rules.
Ennal ee pramanangal anushtikka nimittam alla namukku raksha kaivashamaagunnathu.
You don't make your children spiritual by telling them do not play video games.
Ningade payidangale aalpeegaraakkuvanulla shramathil chila kaaryangal cheyyarathu ennu parayikkonde saadhikkilla.
You make them spiritual by showing them the wonders of the person of Jesus Christ.
Marche nammude karthavaya yesu christu tande vyaktithathinte ആ ശ്രേഷ്ഠത മനോഹാരിത അവർക്ക് കാണിച്ചു കൊടുക്ക നിമിത്തമാണ് അത് സാധിക്കുന്നത്.
Through his word,
തന്റെ വചനത്തിലൂടെ,
through spending time with them,
മാത്രമല്ല അവരുടെ കൂടെ സമയം ചെലവഴിക്ക മുഖേന,
by being a loving father,
ഒരു സ്നേഹിക്കുന്ന ഒരു പിതാവായി അവർക്ക് ആകുക നിമിത്തം.
That's the only way a child can understand the heavenly father is by seeing the earthly father.
നാം മനസ്സിലാക്കേണ്ടത് ആ ഒരു മാർഗ്ഗ മുഖേന മാത്രമേ സ്വർഗീയമായ താതനെ ലൗകികമായിട്ടുള്ള പിതാക്കന്മാരിൽ കൂടെ അവർക്ക് കാണുവാനിടയായി തീരുകയുള്ളൂ.
You have home and you have an atmosphere and you have a love relationship like that with your family and they won't want to play video games.
നിങ്ങൾക്ക് ആവിധമായിട്ടുള്ള ഒരു അന്തരീക്ഷം, ആവിധമായിട്ടുള്ള സ്നേഹ സമൃദ്ധമായിട്ടുള്ള ഒരു ഭവനം ഉണ്ട് എങ്കിൽ ഒരിക്കലും അവർ വീഡിയോ ഗെയിം കളിക്കണം എന്ന് ആ ഇതിലേക്ക് ആകർഷിക്കപ്പെടുകയില്ല.
Because in the process of loving and cherishing and showing them the things of scripture, you explain that there are a lot of things that will drag us away from that. And they're not for our good.
എന്തെന്നാൽ ഈ സ്നേഹിക്കുകയും ആ രീതിയിൽ കരുതുകയും ചെയ്യുന്ന ആ ഒരു പ്രക്രിയയിൽ കൂടെ അവരെ വളർത്തിയെടുക്കുമ്പോൾ ആ പ്രക്രിയയിൽ അവരെ നാം കാണിച്ചു കൊടുക്കുന്നത് ലോക പ്രകാരമായിട്ടുള്ള ചില കാര്യങ്ങൾ അതിൽ നിന്ന് നമ്മളെ വ്യതിചലിപ്പാൻ ഇടയാകും എന്ന് അവർക്കൊരു മുൻകരുതൽ കൊടുക്കാൻ
ഇടയായിത്തീരും.
നാം ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ നാം കാണുമ്പോൾ ന്യായപ്രമാണം, കൃപ ഇവർ തമ്മിൽ ഉള്ള ആ സംവാദം നമുക്ക് അവിടെ കാണുവാൻ
സാധിക്കും. Under the law,
നിങ്ങൾ വിശ്വാസിയാകുന്നതിനു മുമ്പേ നിങ്ങൾ ന്യായപ്രമാണത്തിന് അധീനരായിരുന്നു.
When you become a believer, you should be living under grace.
എന്നാൽ നിങ്ങൾ ഒരു വിശ്വാസിയായി തീർന്നതിനു ശേഷം കൃപയുടെ കീഴിലായിരിക്കണം നിങ്ങൾ സ്ഥിതി ചെയ്യുന്നത്.
And if your grace gives you the license to sin, you do not understand grace.
നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നതായിട്ടുള്ള നിങ്ങളുടെ കൃപ അത് നിങ്ങൾക്ക് പാപം ചെയ്യുവാനുള്ള അനുമതി നിങ്ങൾക്ക് നൽകി തരുന്നുവെങ്കിൽ നിങ്ങൾ വാസ്തവമായിട്ടുള്ള കൃപ മനസ്സിലാക്കിയിട്ടുള്ള ഇല്ല എന്നുള്ളതാണ് അർത്ഥം.
And these people had mixed it all up.
ഈ കൂട്ടർ ഇതെല്ലാം അവിടെ കുഴച്ച് മറിക്കുകയാണ് ചെയ്തത്.
Their end is destruction.
അവരുടെ അവസാനം നാശം.
Their god is appetite.
അവരുടെ ദൈവം വയറ്.
A better word for appetite in today's world is sensuality.
ഇന്നത്തെ ലോകത്തില് ഈ വയറ് എന്ന് പറയുന്നേക്കാൾ ഉപരി ലൗകികത്വം അത് വേണമെങ്കിൽ പറയാം.
Whatever appeals to my five senses.
എന്റെ അഞ്ച് ഇന്ദ്രിയത്തിന് താല്പര്യമുള്ള കാര്യങ്ങൾ.
Mouth.
എന്റെ വായ്.
Taste.
രുചി.
Food.
ഭക്ഷണം.
Too much food.
അതിഭക്ഷണം.
Fat.
Vannam.
Sin.
Pavam.
We don't call that sin in our society, especially not in America.
Nammude samoohathil pratheegicha Amerikkayil vannam ulladhu oru paapamayittu idvarey parannittilla.
Hearing.
Shravanam.
Oh, I like things that give me boom, boom, boom. Oh, I like feel. It makes me feel good.
എനിക്ക് നല്ല ഊർജ്ജസ്വല നൽകി തരുന്നതായിട്ടുള്ള ഒരു പക്ഷേ മ്യൂസിക് ആയിരിക്കാം അതെനിക്ക് വളരെ താല്പര്യമാണ്.
Christian music doesn't have enough boom.
ആത്മീയമായിട്ടുള്ള ആ സംഗീതത്തിന് അത്ര വലിയ ഒരു ഊർജ്ജം എനിക്ക് നൽകി തരുന്നില്ല എന്നുള്ള പക്ഷെ ചിന്തിക്കാം.
Michael Jackson makes me feel good.
Michael Jackson's പാട്ടുകളാണ് എനിക്ക് വളരെയധികം താല്പര്യം.
But then the message of Michael Jackson is going into your mind.
എന്നാൽ നാം ഓർക്കേണ്ടത് ആ പാട്ടിൽ കൂടെ മൈക്കൽ ജാക്സന്റേതായിട്ടുള്ള സന്ദേശം നമ്മുടെ അബോധ മനസ്സിലേക്ക് കടന്നു പോവുകയാണ്.
The appetite of the ear.
നമ്മുടെ കർണങ്ങളുടേതായിട്ടുള്ള ആ ഒരു അഭിരുചി.
The appetite of the eyes.
നമ്മുടെ കണ്ണുകളുടെ ആ അഭിരുചി.
I ask my missionary friends that live in Europe.
യൂറോപ്പിൽ സ്ഥിതി ചെയ്യുന്നതായിട്ടുള്ള എന്റെ മിഷണറി സുഹൃത്തുക്കളോട് ഞാൻ ഇപ്രകാരം ചോദിക്കാറുണ്ട്.
How do you survive because in Europe there's a lot of nudity?
നിങ്ങൾ എങ്ങനെയാണ് യൂറോപ്പിൽ നിങ്ങൾ അതിജീവിക്കുന്നത്? അവിടെ വളരെയധികം ധാരാളമായിട്ട് ഈ നഗ്നമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ.
My missionary friend says I take my glasses off and I can't see.
എന്റെ മിഷണറി സുഹൃത്ത് പറഞ്ഞത് എന്റെ കണ്ണാടി ഞാൻ ഊരി മാറ്റി വെക്കുമെങ്കിൽ എനിക്ക് കാണുവാൻ സാധിക്കില്ല.
But there's a lot of Christians that buy telephoto glasses so they can see better.
എന്നാൽ ക്രിസ്ത്യാനികൾ എന്ന് പേർ കൊള്ളുന്നവരായിട്ടുള്ള അനേകർ ഈ വിധ കാര്യങ്ങൾ കുറച്ചുകൂടെ സ്പഷ്ടമായിട്ട് കാണത്തക്ക രീതിയിൽ ഉള്ള ഗ്ലാസുകൾ ധരിക്കുന്നതായിട്ട് കാണുവാൻ എനിക്ക്
സാധിച്ചിട്ടുണ്ട്.
ഇതിനേക്കാൾ ധാരാളമായിട്ട് ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് തരേണ്ടതായിട്ടുള്ള ആവശ്യമില്ലല്ലോ.
Whatever is more attractive to you than God,
ദൈവത്തേക്കാൾ സ്വീകാര്യമായിട്ട് മറ്റേതും
is your God.
അത് നിങ്ങളുടെ ദൈവം ആയിട്ട് വർത്തിക്കുകയാണ്.
You would rather play sports?
നിങ്ങൾ കായിക വിനോദത്തിൽ ഏർപ്പെടാം.
That's your God.
അതിനാണ് താൽപര്യമെങ്കിൽ അതാണ് നിങ്ങളുടെ ദൈവം.
You would rather eat than refrain from eating? That's your God.
ഭക്ഷിക്കാതെ ഭക്ഷണത്തിനാണ് കൂടുതൽ താൽപര്യം കൊടുക്കുന്നതെങ്കിൽ അതാണ് നിങ്ങളുടെ ദൈവം.
You would rather let your eyes wander around to look at things they shouldn't instead of looking at the beauty of Christ? That's your God.
ക്രിസ്തുവിന്റെ മനോഹാരിത്യം കാണുന്നതിനേക്കാൾ ഉപരി ലോകത്തിന്റേതായിട്ടുള്ള കാഴ്ചകളിലേക്ക് നിങ്ങളുടെ കണ്ണുകൾ എപ്പോഴും ഓടിച്ചെല്ലുന്നു എങ്കിൽ അത് ആണ് നിങ്ങളുടെ ദൈവം ആയി തീർന്നിരിക്കുന്നത്.
And there's nobody perfect.
ആരും സമ്പൂർണരായിട്ട് ഇല്ല എന്ന് സമ്മതിക്കണം.
So number one, don't get depressed.
അതുകൊണ്ട് ആദ്യമായിട്ട് നിങ്ങൾ ദുഃഖിതരായി തീരരുത്.
Number two, don't judge other people.
രണ്ടാമതായിട്ട് മറ്റുള്ളവരെ വിധിക്കരുത്.
Number three here in our list is their glory is in their shame.
മൂന്നാമതായിട്ട് ഈ പട്ടികയിൽ അവർ പറഞ്ഞിരിക്കുന്നത് ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു.
See, things are getting worse.
കാര്യങ്ങൾ കൂടുതൽ അധപതനത്തിലേക്ക് ആണ് പോകുന്നത്.
Not only is God their God is their appetite.
വയറ് അവരുടെ ദൈവമായിട്ട് ഇരിക്കുന്നു എന്നുള്ളത് മാത്രമല്ല.
But now they tell everybody about their sin and how wonderful it is.
എന്നാൽ ഇപ്പോൾ അവർ ചെയ്യുന്നത് അവരുടെ പാപങ്ങളെ വളരെ വെളിയരംഗമായി പ്രഖ്യാപിക്കുന്ന നിമിത്തം അത് എത്ര നല്ലത് എന്ന് മറ്റുള്ളവരോട് പറയുകയാണ്.
That's just what the world does.
ലോകം ഇപ്പോൾ അത് തന്നെയല്ലേ ചെയ്യുന്നത്?
If you watch a Hollywood movie,
ഹോളിവുഡിലായിട്ടുള്ള ചിത്രങ്ങൾ നാം ശ്രദ്ധിക്കുമെങ്കിൽ,
about halfway through the movie,
ആ ചിത്രത്തിന്റെ നടു ഭാഗം എത്തുമ്പോൾ,
you're hoping that that thief is going to be able to rob the bank.
ആ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് അതിൽ കാണുന്നതായിട്ടുള്ള കള്ളൻ ആ ബാങ്ക് എങ്ങനെയും അത് കവർച്ച ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉള്ളവരായി മാറുകയാണ്.
He's so brilliant and he's going to be able to break the code and I want him to break the code.
കള്ളൻ വാസ്തവത്തിൽ താൻ കള്ളനാണ്. എന്നാൽ നാം ധരിക്കുന്നത് എത്രയോ ജ്ഞാനിയായ വ്യക്തിയാണ്. താൻ എങ്ങനെയെങ്കിലും ആ കമ്പ്യൂട്ടർ കോഡുകളൊക്കെ ഉപയോഗിച്ച് ആ ബാങ്ക് കൊള്ളയടിക്കുവാൻ തനിക്ക് സാധിക്കണം എന്നുള്ള ചിന്തയാണ് നമ്മളെ ഭരിക്കുന്നത്.
Chicago is the big city in the state of Illinois.
Illinois state le ethom illiya pattanam aanu Chicago.
The last three governors of the state, they have a 5-year term.
Kaniya oru governorkum 5 varsham aanu avare audyogika padavi avarku airpan sadikkunnathu. Kaniya 3 governor maarne kurichulla paramarsham aanu.
They're in jail today, all three of them.
Aa 3 perum innu jailil aanu ippol aayirikkunnathu.
For corruption.
അവർ ഈ അഴിമതി
കാണിച്ചതിന്
ഇന്ത്യയിൽ അഴിമതി ഇല്ല എന്നുള്ള കാരണം എനിക്ക് ഭാഷാന്തരം ചെയ്യുവാൻ സാധിക്കാത്ത നിമിത്തം സഹോദരൻ മനസ്സിലായിരിക്കുകയാണ്.
And none of those three men have any shame.
ആ മൂന്ന് ഗവർണർമാർ എന്ന് പറഞ്ഞ വ്യക്തികൾക്ക് അവർക്ക് ലജ്ജ തെല്ലും തന്നെ ഇല്ല.
I didn't do anything wrong.
Onnum thettayittu cheyidilla ennulladana avare vaadam.
I did what everybody else is doing.
Ellavarum cheyina pole thanne njanum cheyidittullu.
The only difference is I got caught.
Ennal vyathyasam ennullathu njan pidikkappettu poi ennulladana.
That's what the world does today.
Inna logam adu thanneyanu cheyyunnathu.
It doesn't matter what you do.
Ningal endu cheyunu ennathilalla.
Just don't get caught.
Marichu pidikkappadathirikkuvan shraddhikkuka.
But at school your friends tell you about all the bad things they did and didn't get caught and they're proud of that.
നിങ്ങളുടെ സ്കൂളുകളിൽ പോലും നിങ്ങളുടെ മിത്രങ്ങൾ ഒരുപക്ഷേ അവർ ചെയ്തതായിട്ടുള്ള തിന്മ എന്നാൽ അതിൽ പിടിക്കപ്പെട്ടു പോയില്ല എന്നുള്ളത് വളരെ അവിടെ അഭിമാനത്തോടു കൂടി ഒരുപക്ഷേ നിങ്ങളോട് പറയാം.
And lastly these pride walkers set their mind on earth.
അവസാനമായിട്ട് ഈ നിഗളഭാവത്തോടു കൂടി നടക്കുന്ന വ്യക്തികൾ അവർ അവരുടെ മനസ്സുകളെ ഈ ഭൂമിയിൽ ഉള്ള അതിനെക്കുറിച്ചാണ് അവർ ചിന്തിക്കുന്നത്.
Your mind is like putting your mind on a railroad track.
Avade ningada manasukale avade oru rail paalathine oru rail paanathile samamaayittu ningal avade set cheyyuka ennulladana arthamaakkunnathu.
It's set, it's fixed, it's going straight. The train doesn't go off the track. You want to go where that track is going.
നമ്മൾ ആ രീതിയിൽ നമ്മുടെ മനസ്സുകളെ അവിടെ ചിന്തിക്കുക അല്ലെങ്കിൽ സെറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരു ട്രെയിൻ ഒരു റെയിൽ പാളത്തിന്റെ മീതെ അത് നേരാവണ്ണം ആ പാളത്തിനൊത്തവണ്ണം സഞ്ചരിക്കുന്ന പോലെ ഉള്ള ഒരു അവസ്ഥയാണ് അവിടെ നാം മനസ്സിലാക്കേണ്ടത്.
And that is these people.
ഈ വ്യക്തികൾ അപ്രകാരമുള്ള വ്യക്തികളാണ്.
Now you could apply this both to the Judaizers.
ഈ വിവരണം ഈ യഹൂദ മത അനുഷ്ഠാനികളെ കുറിച്ച് നമുക്ക് പറയാവുന്നതാണ്.
Who would do these four things with the doctrine of scripture.
തിരുവെഴുത്തുകളുടെ ഉപദേശ സത്യങ്ങളെ എടുത്തുകൊണ്ട് അവർ ഈ വിധം ചെയ്യുവാനിടയായിത്തീരും.
But there was another group of people with a big name.
എന്നാൽ ശ്രേഷ്ഠമേറിയ ഒരു നാമമുള്ള മറ്റൊരു കൂട്ടം കൂടി ഉണ്ടായിരുന്നു.
Living in that Roman world.
ആ റോമൻ സാമ്രാജ്യത്തിൽ അവർ സ്ഥിതി ചെയ്തിരുന്നവരാണ്. അവരുടെ പേരാണ് ആന്റിനോമിയൻ എന്ന് പറയുന്ന ആ ഗ്രൂപ്പ്.
അതിന്റെ
പേരിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ അവരെ അങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്.
അത്
അവരുടെ ഗുണവിശേഷം എന്നുള്ളത്
അവർ
ദൈവത്തിന് വിരുദ്ധമായി ഇരുന്നു അല്ലെങ്കിൽ നിയമങ്ങൾക്ക് വിപരീതമായി അവർ സ്ഥിതി ചെയ്തിരുന്നു. ഞാൻ എന്റെ തന്നെ ദൈവം ആണ് എന്നുള്ളതാണ് അവരുടെ വാദം.
This is before Darwin thought up evolution.
ഇത് പരിണാമ സിദ്ധാന്തം ഡാർവിൻ ചിന്തിച്ച് എടുക്കുന്നതിന് മുമ്പുള്ള ആളുകളാണ് ഇവർ.
Evolution is basically the reason for evolution is to make myself God.
പരിണാമ സിദ്ധാന്തത്തിന്റെ കേന്ദ്ര ആവശ്യം എന്നുള്ളത് നമ്മളെ തന്നെ സ്വയം ദൈവം ആക്കുക എന്നുള്ളതാണ്.
Get rid of God.
ദൈവത്തെ അകറ്റി നിർത്തുക.
Get rid of a creator.
സൃഷ്ടാവിനെ മാറ്റി നിർത്തുക.
And that makes me God.
അത് എന്നെ ദൈവം ആക്കി തീർക്കുകയാണ്.
And we can see the antinomians, they had no control over themselves.
ഈ ആന്റിനോമിയർ എന്ന് പറഞ്ഞ കൂട്ടർക്ക് അവരുടെ മേൽ തന്നെ യാതൊരു നിയന്ത്രണവും ഇല്ലായിരുന്നു.
They didn't want government to control them.
ഭരണകൂടം അവരെ നിയന്ത്രിക്കുവാൻ അവർ ആഗ്രഹിച്ചിരുന്നില്ല.
No shame.
അവർക്ക് ലജ്ജയില്ല.
Just do it if it feels good.
നല്ലത് എന്ന് ബോധ്യപ്പെടുന്നെങ്കിൽ അത് ചെയ്യുക എന്നുള്ളതായിരുന്നു അവരുടെ സിദ്ധാന്തം.
Sounds like Nike.
ഒരുപക്ഷെ നൈക്കിയുടെ ഒരു അഡ്വർടൈസ്മെന്റ് നൈക്കിക്ക് സമമായിട്ടുള്ള ഒരു സിദ്ധാന്തമായിരിക്കണം.
Just do it.
ചെയ്യുക.
You see how secular that is?
അത് എത്രയോ ലൗകികമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുവോ?
And there was a t-shirt here the other night saying that in the presence of God. Somebody had a t-shirt on with that.
ദൈവസന്നിധിയിൽ ഒരു സഹോദരൻ ധരിച്ചിരുന്ന ടീ ഷർട്ടിൽ അങ്ങനെ
ഉണ്ടായിരുന്നു.
ഞാനിവിടെ നിയമപരമായിട്ടുള്ള പ്രമാണങ്ങളാണ് ഉന്നയിക്കുന്നത്.
Now I don't want to be legalistic.
എനിക്ക് നിയമപരമായി ഇരിക്കാൻ എനിക്ക് താല്പര്യമില്ല.
But we should think about everything in life.
എന്നാൽ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും നാം ചിന്തിച്ച് ആരാഞ്ഞ് നോക്കേണ്ടത് ആവശ്യമാണ്.
Is it influencing me for spirituality?
ഞാൻ ധരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ അത് എന്നെ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിൽ എന്നെ സ്വാധീനിക്കുന്നുണ്ടോ?
Or is it making me very subtly involved in the things of the world?
അല്ല പരോക്ഷമായിട്ടുള്ള രീതിയിൽ ലൗകിക കാര്യങ്ങളിലേക്ക് എന്നെ വലിച്ചിഴക്കുകയാണോ അത് ചെയ്യുന്നത്?
Now we want to come to the good part.
ഇപ്പോൾ നല്ല ഭാഗത്തിലേക്ക് അല്ല നല്ല വാർത്തയിലേക്ക് കടന്നു വരാം.
Number C.
നമ്മുടെ ബുക്കിൽ C ആണ് നമ്മുടെ.
It's called the price.
അത് പറഞ്ഞിരിക്കുന്നത് വില കൊടുക്കേണ്ടതായിട്ടുള്ള വില.
Paul was spiritual.
അപ്പോസ്തലനായ പൗലോസ് ആത്മീയനായിരുന്നു.
He didn't base his life on self-worth.
താൻ അവിടെ തന്റെ സ്വയ അഭിമാനത്തിൽ ആശ്രയിച്ചില്ല.
But rather on Christ's worth.
മറിച്ച് ക്രിസ്തുവിന്റെ ആ യോഗ്യതയിലാണ് താൻ ആശ്രയിച്ചിരുന്നത്.
Paul was spiritual. He did not base his life on self-walk.
അപ്പോസ്തലനായ പൗലോസ് ആത്മീയനായിരുന്നു. സ്വയ നടപ്പിന്മേൽ താൻ ഒരിക്കലും ആശ്രയിച്ചില്ല.
He's the one that said walk in the spirit and you will not fulfill the desires of the flesh.
Athana anallo ningal aathmavil nadakpin appol jada abilasham orikkalum ningal nivrutikkilla.
So you want spirituality?
Ningalku aathmigada avashyamano?
You can have it.
Ningalku adu labikkum.
You can be as spiritual as Paul.
Ningalku paulosine pole thanne aathmiyanay thiruvan sadikkum.
But it's not free.
എന്നാൽ അത് സൗജന്യമായി ലഭിക്കുന്ന ഒന്നല്ല.
In a sense it is free. God will give it to you quite happily.
വാസ്തവത്തിൽ അത് സൗജന്യമായിട്ട് ദൈവം നൽകുവാൻ പ്രസാദിച്ചിരിക്കുകയാണ്.
But like everything that God has created in the Christian life,
എന്നാൽ ക്രിസ്തീയ ജീവിതത്തിൽ ദൈവം സൃഷ്ടിച്ചതായിട്ടുള്ള എല്ലാ കാര്യം പോലെ തന്നെയും,
there is the balance between God's sovereignty and power.
അവിടെ ദൈവത്തിന്റെ ആ പരമാധികാരം തന്റെ ആ ശക്തി ഒരു വശത്ത്,
he will do it.
താൻ അത് നിവർത്തിക്കും.
We've already seen that.
അത് നാം മുൻകണ്ട കാര്യമാണ്.
But he's given human responsibility.
അപ്പോൾ തന്നെയും മനുഷ്യന് ചില ഉത്തരവാദിത്തങ്ങൾ പരമേൽപ്പിച്ചിരിക്കുകയാണ്.
You've got to call on him.
നിങ്ങൾ അവനെ വിളിച്ചപേക്ഷിക്കേണ്ടത് ആവശ്യമാണ്.
Want what he offers you.
ദൈവം നമുക്ക് നൽകി തരുന്നതായിട്ടുള്ള കാര്യങ്ങൾ,
you have to claim what he offers to give you.
നാം അത് ഏറ്റുവാങ്ങി കൈവശമാക്കേണ്ടത് ആവശ്യമാണ്.
You have to depend on him to do it.
അത് നിവർത്തിക്കുവാൻ തന്നിൽ ആശ്രയിക്കേണ്ടത് ആവശ്യമാണ്.
In other words, in one sense it's called doing your part.
ഒരു അർത്ഥത്തിൽ നമുക്ക് പറയാവുന്നത് നാം ചെയ്യേണ്ട ഭാഗം നാം ചെയ്യേണ്ടതാണ്.
Now I don't like using that term because it sounds like you're doing a work.
അപ്രകാരം എനിക്ക് പറയുവാൻ താല്പര്യമില്ല. എന്തെന്നാൽ ഒരുപക്ഷേ അത് നാം ആണ് പ്രവൃത്തി ചെയ്യുന്നത് എന്ന് തെറ്റിദ്ധരിക്കാനുള്ള സാധ്യതയുണ്ട്.
And we've already seen it's God who is at work in you to will and do according to his word.
നാം മുമ്പുള്ള ക്ലാസുകളിൽ അത് വളരെ സ്പഷ്ടമായിട്ട് കണ്ടതാണ്. നമ്മളിൽ കൂടെ പ്രവർത്തിക്കുന്നത് ദൈവമാണ്. തനിക്ക് തിരു ഉള്ളം പ്രസാദം ആയിട്ട് താനാണ് അത് നിവർത്തിക്കുന്നത്.
Your responsibility is to want it.
നിങ്ങളുടെ ഉത്തരവാദിത്തം എന്നുള്ളത് അത് ആഗ്രഹിക്കുക എന്നുള്ളതാണ്.
And to submit to it.
അതിനായി നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം.
And to pay what we will see here as the price for it.
മാത്രമല്ല അതുമായിട്ട് ബന്ധപ്പെട്ട ക്രയം നാം കാണാൻ പോകുന്നതാണ്. അത് നിങ്ങൾ കൊടുക്കേണ്ടതായിട്ട് വരും.
Okay, we need to move.
നമുക്ക് മുൻപോട്ട് നീങ്ങേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്.
I don't know if you can speak more quickly than you do already. But you do a very good job. So the price number 1 is the acquisition of selflessness.
Anam kodukkunnathayittulla vila eyodar bendathil aadyamayittu namukku kaanandathu niswartha manobhavam allengil niswartha manobhavathinte sambandhanamaanu.
The acquisition of selflessness comes from the word attain in that shows up 3 times here.
ഈ സമ്പാദനം എന്നുള്ള ആ ആശയം നമുക്ക് ലഭിക്കുന്നത് ഈ ഭാഗങ്ങൾ വായിക്കുമ്പോൾ 3 പ്രാവശ്യം ഉദ്ധരിക്കപ്പെട്ടതായിട്ടുള്ള വാക്ക്, അതായത് പ്രാപിക്കുക എന്ന വാക്കിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്.
In verses 7 to 11 you see that in verse 11 it says that I may attain.
3:7-11 വരെയുള്ള വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് എനിക്ക് 11-ാം വാക്യത്തിൽ ഞാൻ പ്രാപിക്കേണ്ടതിന്.
Okay, you may not have attain in your version or in Malayalam, but it means to get.
മലയാളത്തിൽ പ്രാപിക്കണം എന്ന് പറഞ്ഞാൽ നേടണം എന്നുള്ളതാണ് അതിന്റെ അർത്ഥം, അല്ലെങ്കിൽ ലഭിക്കണം.
And in verses 12 through 14 we're going to see it again, not that I have already attained.
12 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ വീണ്ടും ആ വാക്ക് നമ്മൾ കാണുന്നതാണ് ലഭിച്ചു എന്ന് അല്ല.
Or obtained means the same thing.
അല്ല കിട്ടുക എന്നുള്ളതല്ല, അത് ഒരേ അർത്ഥമാണ്.
And in verses 15 and 16
15-16 വാക്യങ്ങളിൽ
he says it once again, to the degree that we have already attained.
16 വാക്യത്തിൽ എന്നാൽ പ്രാപിച്ചിരിക്കുന്ന പരിജ്ഞാനം തന്നെ പ്രാപിച്ചിരിക്കുക എന്നുള്ളതാണ് പദപ്രയോഗം.
Okay, so 3 times he comes back to the same point.
3 പ്രാവശ്യമാണ് ഈ ഭാഗത്തിൽ അപ്പോസ്തലനായ പൗലോസ് പ്രാപിക്കുക എന്നുള്ള പദം ഉദ്ധരിക്കുന്നത്.
Verses 7-11 is the acquisition of selflessness.
7 മുതൽ 11 വരെയുള്ള വാക്യത്തിൽ അത് നമ്മുടെ നിസ്വാർത്ഥത സമ്പാദിക്കുന്നതിനോടുള്ള ബന്ധത്തിലാണ് താൻ പറയുന്നത്.
You notice its attitude.
അത് മനോഭാവം അല്ലെങ്കിൽ ഭാവം ആണ് അവിടുത്തെ വിഷയം.
That I may gain Christ.
എനിക്ക് ക്രിസ്തുവിനെ നേടേണ്ടതിന്.
You say I thought he was already a Christian. Christian.
ഒരു പക്ഷേ താൻ ക്രിസ്ത്യാനി ആയിരുന്നുവല്ലോ എന്നാണല്ലോ ഞാൻ കരുതിയതെന്ന് നിങ്ങൾക്ക് ചിന്തിച്ചേക്കാം പൗലോസിനെ കുറിച്ച്.
ഓ യെസ് ഹീസ് എ ക്രിസ്ത്യൻ.
വാസ്തവമായിട്ട് താൻ ക്രിസ്ത്യാനി തന്നെയായിരുന്നു.
But you see, he, if you understand grace,
എന്നാൽ കൃപ നിങ്ങൾക്ക് മനസ്സിലാകുമെങ്കിൽ,
you don't just want salvation.
കേവലം രക്ഷ ലഭിക്കണം എന്ന് മാത്രമുള്ളതല്ല നിങ്ങളുടെ ആവശ്യകത.
You want more.
നിങ്ങൾക്ക് അതിനേക്കാൾ ഉപരി ധാരാളം ആയിട്ട് ചിലത് ആവശ്യമായിരിക്കുന്നു.
Are we allowed to confess sin here?
ഇവിടെ പാപം ഏറ്റു പറയുവാൻ നമുക്ക് അനുവാദമുണ്ടോ? ഇവിടെ ഇവിടെ നിന്നുകൊണ്ട്
I have a sin to confess.
എനിക്ക് ഏറ്റു പറയുവാനായിട്ടുള്ള ഒരു പാപമുണ്ട്.
The other night some people came over to Renji's house.
കഴിഞ്ഞ രാത്രി ചില സഹോദരിമാർ രഞ്ജി സഹോദരന്റെ ഭവനത്തിലേക്ക് കടന്നു വന്നു.
And they brought a big container of Baskin Robbins ice cream.
ഒരു വലിയ ഒരു ഐസ്ക്രീം എന്റെ ഒരു പാക്കറ്റ് കൊണ്ടുവന്നു.
They served me a big bowl.
വലിയ ഒരു ഒരു പാത്രത്തിൽ അവർ അതെനിക്ക് പങ്കുവെക്കുകയുണ്ടായി. അത് ഞാൻ ഭക്ഷിച്ചു.
That's not a sin.
അത് പാപമല്ല.
But they left the container in the middle of the table.
എന്നാൽ ആ പാക്കറ്റ് അത് ടേബിളിന്റെ മേൽ അവർ വെച്ചു വിട്ടിട്ടാണ് പോയത്.
Then I sinned.
അതിനുശേഷമാണ് ഞാൻ പാപം ചെയ്തത്.
I don't know how many times.
എത്ര പ്രാവശ്യം പാപം ചെയ്തു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ.
But I don't have to ask your forgiveness.
നിങ്ങളോട് ഞാൻ ക്ഷമ ചോദിക്കുന്നില്ല.
You see, I like ice cream.
എനിക്ക് ഐസ്ക്രീം ഇഷ്ടം ആണ് എന്നുള്ളതാണ് വസ്തുത.
If I love Christ that much, I would eat all I could, wouldn't I?
എന്നാൽ ക്രിസ്തുവിനെ അതേ രീതിയിൽ തന്നെ ഞാൻ സ്നേഹിക്കുന്നു അല്ലെങ്കിൽ വാഞ്ചിക്കുന്നുവെങ്കിൽ ആ ഐസ്ക്രീം കഴിച്ചതുപോലെ തന്നെ തന്നെയും ഭക്ഷിക്കുവാൻ ഞാൻ താല്പര്യപ്പെടും.
Taste and see.
തന്നെ രുചിച്ച് അറിയുക.
Why do we to happily eat all the ice cream we can get after we've tasted?
നാം രുചിച്ചതിനു ശേഷം നമുക്ക് ലഭ്യമാകുന്ന എല്ലാ ഐസ്ക്രീമും അപ്രകാരം കഴിക്കുവാൻ നമുക്ക് എന്താണ് താല്പര്യം?
And yet after tasting Christ we don't want more and more and more?
മറിച്ച് ക്രിസ്തുവിനെ രുചിച്ചതിനു ശേഷം നമുക്ക് കൂടുതൽ കൂടുതൽ ക്രിസ്തുവിനെ ആവശ്യമില്ലാതായിരിക്കുന്നത് എന്തുകൊണ്ട്?
But first we have to go back to verse 7.
എന്നാൽ ഏഴാം വാക്യത്തിലേക്ക് മടങ്ങി പോകേണ്ടതായിട്ടുള്ളത് ആവശ്യമായിരിക്കുന്നു.
Because we do live in this horrible old body.
എന്നാൽ ഈ മോശപ്പെട്ട അല്ലെങ്കിൽ ഈ ഈ ദ്രവത്വത്തിന് ഇരയായ ശരീരത്തിലാണ് നാം വസിക്കുന്നത്.
And there is this continual Romans 7 conflict going on.
അതുകൊണ്ട് തന്നെ റോമർ 7 ൽ നാം കാണുന്നതായിട്ടുള്ള ആ ഒരു പോരാട്ടം തുടർമാനമായിട്ട് നമ്മുടെ ശരീരങ്ങളിൽ ഉണ്ട്.
So Paul being the great athlete pulls out athletic languages again.
അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് താൻ റോമൻ സാമ്രാജ്യത്തിലായിരുന്നപ്പോൾ ഒരു നല്ലൊരു കായിക അഭ്യാസി ആയിരുന്നുകൊണ്ട് ആ കായിക വിനോദത്തിനോടുള്ള ബന്ധത്തിലുള്ള വാചകങ്ങളാണ് അവിടെ ഉന്നയിക്കുന്നത്.
No pain, no gain.
വേദന കൂടാതെ നേട്ടം ഇല്ല.
That actually translates? Well, more
almost,
almost,
almost, yeah.
Okay, we remember we talked about it before.
Yeah, vedana illengil netamilla.
So here he says it again.
Ivide veendum than adu parayunu.
But whatever things were gain to me, those things I have counted as loss for the sake of Christ.
Engilum enikku laabamayirunnathu okkeyum njan Christu nimittam chedam ennu ennirikkunnu.
So you notice there's this pair, there's they go together, gain and loss.
Ivide ee iratta prayogangal namukku ivide kaanavunnathaana ivide laabam nashtam.
Maybe Paul was also an accountant because it's also a accounting term.
ഒരു പക്ഷേ അപ്പോസ്തലൻ പൗലോസ് കണക്ക് ഒക്കെ രേഖപ്പെടുത്തുന്നതിലും ഒരു പക്ഷേ താൻ വിദ്യ അഭ്യസിച്ചിരിക്കാം എന്നാൽ ഇത് അക്കൗണ്ടിംഗ് ടേം ആണ്.
April 15 was tax day in America.
ഏപ്രിൽ 15-ാം തീയതി ക്രയം കൊടുക്കുന്ന ദിവസമാണ് അമേരിക്കയിൽ.
I paid my taxes before I left.
ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പായിട്ട് തന്നെ ഞാൻ എന്റെ ക്രയം ഒക്കെ കൊടുത്തു.
And when you pay your taxes it all has to is based on did you get more gain or more loss.
നാം ഈ കൊടുക്കുന്ന കരം ഒക്കെ അത് ആശ്രയിച്ചിരിക്കുന്നത് നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ലാഭത്തെ ആസ്പദമാക്കിയിട്ടാണ് ആ കാര്യങ്ങളൊക്കെ നാം കരം അടയ്ക്കുന്നത്.
And by the grace of God there was more gain last year.
ദൈവത്തിന്റെ കൃപ നിമിത്തം കഴിഞ്ഞ വർഷം ധാരാളമായി നേട്ടം എനിക്ക് ലഭിക്കാൻ ഇടയായി തീർന്നു.
So the government took it all, now I have loss.
ഗവൺമെന്റ് അതൊക്കെയും അത് നിമിത്തം എന്റെ കയ്യിൽ നിന്ന് എടുത്തു മാറ്റിയത് കൊണ്ട് ഇപ്പോൾ എനിക്ക് ഛേദം ഏറ്റുവാങ്ങിയിരിക്കുകയാണ്.
But we must remember what Paul is talking about here is all in the context of those two passages about pride.
എന്നാൽ അപ്പോസ്തലൻ പൗലോസ് ഇവിടെ പറയുന്നതായിട്ടുള്ള ആ വാചകങ്ങളൊക്കെയും നേരത്തെ നാം കണ്ട ആ നിഗളത്തെ കുറിച്ചുള്ള ഭാഗത്തെ ആസ്പദമാക്കി ഉള്ളതാണ് എന്ന് നാം
മനസ്സിലാക്കിയിരിക്കുന്നു.
നാം നേരത്തെ കണ്ട ആ നിഗളത്തോടുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലാഭമായിട്ട് നിങ്ങൾ കണക്കാക്കുന്നുവെങ്കിൽ അത് ഒരു പ്രശ്നമായിരിക്കുകയാണ്.
Paul is honest and says, yes, they could be gained to me, and so I count them as loss.
അപ്പോൾ സാൻ പൗലോസ് താൻ അവിടെ വളരെ സത്യസന്ധതയോട് കൂടെ പറയുന്നത് നേരത്തെ പറഞ്ഞ ആ കാര്യങ്ങളൊക്കെ ഒരു രീതിയിൽ തനിക്ക് അത് നേട്ടമായി ഇരിക്കാം, അതുകൊണ്ട് താൻ മനഃപൂർവ്വം അതിനെയൊക്കെ ഛേദമായി എണ്ണുകയാണ്.
I'm not going to build my life on self, I'm going to build my life for the sake of Christ.
താൻ പറയുന്നത് എൻ്റെ ജീവിതം അവിടെ സ്വയത്തിന്റെ മേൽ ആശ്രയിച്ച് അല്ല കെട്ടിപ്പടുക്കുവാൻ താല്പര്യപ്പെടുന്നത്, മറിച്ച് ക്രിസ്തുവിൽ ആണ് താൻ പണിയുവാൻ താല്പര്യപ്പെടുന്നത്.
Now writers of Greek repeated things to emphasize them.
ഗ്രീക്ക് ഭാഷയിൽ ലേഖനകർത്താക്കർ എഴുതുമ്പോൾ ആവർത്തിച്ച് അവർ ഉദ്ധരിക്കുമ്പോൾ അതിന്റെ ആ ഇമ്പോർട്ടൻസ് ആണ് അവർ വെളിവാക്കുവാൻ ശ്രമിക്കുന്നത്.
So verse 8 basically is a repetition.
എട്ടാം വാക്യം ഏഴാം വാക്യത്തിന്റെ തന്നെ ഒരു ആവർത്തിയാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും.
But then he expands on it.
എന്നാൽ അതേ കൂടുതലായിട്ടുള്ള ഒരു വിശകലനമാണ് അവിടെ ലഭിക്കുന്നത്.
So he says more than that.
അവിടെ എട്ടാം വാക്യത്തിൽ പറയുന്നത് എങ്കിലും
not just those things of verse 7
ഏഴാം വാക്യത്തിൽ പരാമർശിച്ചതായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല,
I count all things
എങ്കിലും ലാഭമായി ഇരുന്നതൊക്കെയും
to be loss
ഒക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു.
Really? All things?
വാസ്തവത്തിൽ എല്ലാം തനിക്ക് അങ്ങനെ എണ്ണുവാൻ സാധിക്കുമോ?
His marriage, if he was married?
താൻ വിവാഹിതനായിരുന്നു, അപ്പൊ തന്റെ വിവാഹം?
Somebody told me the other day emphatically that he was never married.
ചിലരെന്നോട് ഇങ്ങനെ വളരെ വളരെ സ്പഷ്ടമായിട്ട് അല്ലെങ്കിൽ വളരെ കോൺഫിഡൻസോട് കൂടി പറയുവാൻ ഇടയായി തീർന്നു, താൻ വിവാഹിതനല്ലായിരുന്നു.
Don't know what Bible they got that out of because it's not in the Bible.
അത് വേദപുസ്തകത്തിൽ നിന്ന് നമുക്ക് ഉദ്ധരിക്കുവാൻ സാധിക്കുന്ന ഒരു വസ്തുതയല്ല.
Maybe he wasn't.
ഒരുപക്ഷെ താൻ വിവാഹിതനല്ലായിരുന്നായിരിക്കാം.
But you can't prove it either way.
എന്നാൽ താൻ അല്ല എന്നോ ആയിരുന്നു എന്നോ നമുക്ക് വചനത്തിൽ കൂടെ സാധിക്കുവാൻ സാധിക്കില്ല.
So get the Emmaus course. Oh no, we've been there before.
അതുകൊണ്ട് Emmaus കോഴ്സിന്റെ ആ ബുക്ക് വാങ്ങി നിങ്ങൾ ആ വിഷയം പഠിക്കുക.
Did he count his food as loss?
തന്റെ ആ ഭക്ഷണം അത് താൻ ഛേദം എന്ന് താൻ എണ്ണിയോ?
Did he count his friendship as loss?
തന്റെ ആ മിത്രങ്ങൾ അവരെയൊക്കെയും താൻ ഒരു നഷ്ടമായിട്ട് എണ്ണിയോ?
Did he count his spiritual knowledge as loss?
തന്റെ ആത്മീയമായിട്ടുള്ള പരിജ്ഞാനം അത് താൻ നഷ്ടമായിട്ട് എണ്ണിയോ?
Now you have to understand the context.
ആ ഒരു പശ്ചാത്തലം നാം അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്.
I counted all things to be loss in view of the surpassing value.
എന്നാൽ നാം ആ പശ്ചാത്തലത്താക്കുമ്പോൾ എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദം എന്ന് എണ്ണിയിരിക്കുന്നു.
Oh, it's a comparison.
അത് ഒരു തുലനം ചെയ്യലാണ് താൻ അവിടെ ചെയ്യുന്നത്.
What's better than all those things?
ആ കാര്യങ്ങളെക്കാൾ ഒക്കെയും ശ്രേഷ്ഠമായത് എന്താണ്?
Knowing Christ Jesus my Lord.
കർത്താവായ യേശുക്രിസ്തുവിനെ അറിയുന്ന ആ അറിവ്.
It's just like when it says that God loved and God hated the two brothers, right?
നാം ഇങ്ങനെ അറിഞ്ഞിരിക്കുന്ന പോലെയല്ല ദൈവം ഒരു സഹോദരനെ സ്നേഹിച്ചു ഒരു സഹോദരനെ ദ്വേഷിച്ചു എന്നുള്ളതല്ല.
God doesn't hate anybody.
ദൈവം ആരെയും ദ്വേഷിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം.
But in the Hebrew language it's a comparison.
എന്നാൽ എബ്രായ ഭാഷ ആ പ്രയോഗത്തിൽ അതൊക്കെയും ഒരു തുലനം ചെയ്ത് പറയുന്ന ഒരു രീതിയാണ്.
God loved the one so much.
ഒരുവനെ ദൈവം സ്നേഹിച്ചു.
That due to the rebellion of the other it looked like hate.
എന്നാൽ മറ്റുള്ളവരുടെ ആ മത്സര ബുദ്ധി നിമിത്തം ദൈവം അവരെ ദ്വേഷിച്ചു എന്ന് തോന്നാവുന്ന രീതിയിലാണ് ഏർപ്പാട്.
There's lots of good things in our lives.
നമ്മുടെ ജീവിതങ്ങളിൽ നല്ലതായിട്ടുള്ള അനവധി കാര്യങ്ങളുണ്ട്.
My marriage, my children, my hobbies, lots of things are good.
എന്റെ വിവാഹം, എന്റെ പൈതങ്ങൾ, എന്റെ വിനോദങ്ങൾ ഇവയൊക്കെയും നല്ല കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ ആയി തോന്നാവുന്നതാണ്.
But I want Christ so much more than those things that they're almost like loss.
എന്നാൽ ആവിധ കാര്യങ്ങളെക്കാളൊക്കെ ഉപരി എനിക്ക് കർത്താവിനെ ഞാൻ ആഗ്രഹിക്കുന്ന നിമിത്തം മറ്റ് ആ കാര്യങ്ങളൊക്കെയും ഛേദം എന്ന് എനിക്ക് എണ്ണുവാൻ സാധിക്കുന്നു.
Now the next phrase Paul could say and I'm not sure we can.
അടുത്തായിട്ടുള്ള വാചകം അപ്പോസ്തലനായ പൗലോസിന് പറയുവാൻ ഇടയായി തീർന്നു, നമുക്കത് സാധിക്കുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ.
For whom I have suffered the loss of all things.
തനിക്ക് വേണ്ടി ഞാൻ എല്ലാം ഛേദം എന്ന് എണ്ണുന്നു.
For Jesus,
ക്രിസ്തുയേശുവിന് വേണ്ടി
I've lost everything.
ഞാൻ എല്ലാം ഛേദം എന്ന് എണ്ണിയിരിക്കുകയാണ്.
And literally that was true in Paul's life.
വാസ്തവത്തിൽ അക്ഷരാർത്ഥത്തിൽ പൗലോസിന്റെ ജീവിതത്തിൽ അത് അങ്ങനെ തന്നെയായിരുന്നു.
He was in prison.
താൻ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടുവാനിടയായി തീർന്നു.
I don't know how many clothes he has but it had been wasn't much.
തനിക്ക് എത്ര വസ്ത്രങ്ങൾ മാറുവാനായിട്ട് ഉണ്ടായിരുന്നു തന്റെ കൈവശം എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ ധാരാളം ഇല്ലായിരുന്നു എന്നുള്ളത് വസ്തുതാപരമാണ്.
We know he had a few books.
തനിക്ക് ചില പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു.
And that's all he had.
അത് മാത്രമേ തന്റെ കൈവശം അന്ന് ഉണ്ടായിരുന്നുള്ളൂ.
That's all.
അത് മാത്രമേ തന്റെ കയ്യിൽ ഉണ്ടായിരുന്നു.
For the sake of Christ.
അത് കർത്താവിന് വേണ്ടി ആയിരുന്നു താൻ അപ്രകാരം ആയി തീർന്നത്.
He was willing to live that way.
ആ രീതിയിൽ ജീവിക്കുവാൻ താൻ മനസ്സൊരുക്കം ഉള്ളവനായിരുന്നു.
So he had gone to the extreme.
താൻ അപ്പോൾ ഇല്ലായ്മയുടെ ഒരു ഉച്ചകോടിയിലേക്ക് ഒരു വശത്തേക്ക് താൻ ആക്കപ്പെട്ടിരിക്കുകയാണ്.
And notice that the Spirit of God uses him to write this letter. To us.
ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം അപ്രകാരമായിട്ടുള്ള ഒരു വ്യക്തി അപ്പോസ്തലനായ പൗലോസിനെ തന്നെ ആണ് പരിശുദ്ധാത്മാവ് ഈ ലേഖനം നമുക്ക് വേണ്ടി എഴുതുവാനായി എടുത്ത് ഉപയോഗിച്ചത്.
If Abraham had written this letter,
അബ്രഹാം ആണ് ഈ ലേഖനം എഴുതുവാനിടയായി തീർന്നതെങ്കിൽ
Abraham, you're richer than I'll ever be.
നമുക്ക് ഇപ്രകാരം ചിന്തിക്കാൻ സാധിക്കും നാം ഇച്ഛിക്കുന്നേക്കാൾ ഒക്കെയും ഉപരിയായി ധനികനായിരുന്നു അബ്രഹാം.
Don't preach at me.
എന്നോട് അങ്ങ് പ്രസംഗിക്കരുതേ.
But Paul,
എന്നാൽ അപ്പോസ്തലനായ പൗലോസ്
he can say it.
തനിക്ക് അത് പറയുവാൻ അധികാരമുണ്ട്.
Okay, and so he says, and count them but rubbish in order that I may gain Christ.
എന്നിട്ടാണ് പറയുന്നത് ക്രിസ്തുവിനെ നേടേണ്ടതിനായിട്ട് അവയൊക്കെ ഞാൻ ചപ്പും ചവറും ആയി എണ്ണുകയാണ്.
You see the extremity of his attitude again here?
തന്റെ മനോഭാവത്തിന്റെ ആ അങ്ങേ അറ്റം അല്ലെങ്കിൽ അതിന്റെ ആ അതിർ വരമ്പുകളാണ് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നത്.
He had nothing.
തന്റെ കൈവശം ഒന്നും തന്നെ ഇല്ലായിരുന്നു.
But if I did have something,
എന്നാൽ തനിക്ക് എന്തെങ്കിലും തന്നെ ഉണ്ടായിരുന്നുവെങ്കിൽ,
the comparison between wanting Christ,
അവിടെ ക്രിസ്തുവിന്റേതായിട്ടുള്ള ആ ആവശ്യബോധമായിട്ട് അത് തുലനം ചെയ്ത് നോക്കുമ്പോൾ,
and liking these things,
തന്റെ കൈവശമുള്ള കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ തന്റെ സ്നേഹത്തെ താൻ തുലനം ചെയ്യുമ്പോൾ,
again he does not say those things are rubbish
than avayokkeyum chavar ennalla than parayunnathu
it's a matter of the comparison between counting the beauty and wonder opposed to these things would be like rubbish
marichu than parayunnathu kristuvinte manoharyada ee vastukkalude manoharyadayumayittu tulanam cheythu nokkumbol adu kevalam ee vastukkal chavarayittu adu parinamikkunu allengil thonunu ennulladana than eduthu parayunnu
you notice Paul is not saying every Christian should go to prison
ella christianiyum karayathilekku ponam ennalla apostle paulus avadu parayunnathu
he never says anything about wealth
അവിടെ ധനത്തെ കുറിച്ച് താൻ ഒന്നും പരാമർശിക്കുന്നില്ല
He doesn't say anything about your capacities and your brilliance
നിങ്ങളുടെ ആ കഴിവുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ജ്ഞാനം വൈശിഷ്ട്യം അതിനെക്കുറിച്ചൊന്നും താൻ പറയുന്നില്ല
He's not giving numbers and statistics
അവിടെ കണക്കുകൾ നിരത്തുകയല്ല അപ്പോസ്തലൻ പൗലോസ് ചെയ്യുന്നത്
He's talking about spirituality
മറിച്ച് ആത്മീയതയെ കുറിച്ചാണ് അപ്പോസ്തലൻ പൗലോസ് അവിടെ വിവരിക്കുന്നത്
He's talking about your love for Christ
ക്രിസ്തുവിനോടുള്ള നിങ്ങളുടെ സ്നേഹം
Now Abraham was extremely wealthy.
അബ്രഹാമിനെ കുറിച്ച് നോക്കുമ്പോൾ താൻ അതിസമ്പന്നനായിരുന്നു.
And yet there was few people in all of humanity that worshiped like Abraham.
എന്നാൽ അബ്രഹാമിന്റെ കൂട്ട് ആരാധിച്ചവരായിട്ട് മാനവരാശിയിൽ തുലോം തുച്ഛം ആളുകളെ ഉള്ളൂ.
He is number one up top there with Paul as far as spirituality.
ആത്മീയതയോട് ബന്ധത്തിൽ നാം നോക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസിനെ സമനായി ആ ഏറ്റവും ഒന്നാം നിരയിൽ ആയിരിക്കുന്ന വ്യക്തി തന്നെയാണ് അബ്രഹാം.
So it's your heart.
അപ്പോൾ അവിടെ വിഷയം എന്നുള്ളത് നമ്മുടെ ഹൃദയത്തിന്റെ അവസ്ഥയാണ്
Remember back at the beginning there the circumcision of the heart
നാം നേരത്തെ അത് കണ്ടല്ലോ അത് ഹൃദയത്തിന്റെ പരിചേദനം
Now if you want to go give away all your money
നിങ്ങളുടെ എല്ലാ ധനവും നിങ്ങൾ പങ്കുവെക്കാൻ താൽപര്യപ്പെടുന്നുവെങ്കിൽ
you better make sure God's telling you to do that
ആദ്യമേ ദൈവം അതാണ് നിങ്ങളോട് ഉൽപ്പോദിക്കുന്നത് എന്ന് നിങ്ങൾ ആദ്യം നിർണ്ണയിച്ചുകൊള്ളുക
Now if you only give away the excess
alla ningalku adhigamayittu ulla dhanam mathramana ningal mattavarkkayittu koduthu vekkunnengil
that shows an attitude too
adum oru manobhavamana eduthu kaanikkunnu
you see both sides of it it's very practical
rendu vashavum prayogikamayittullada thanneyanu
Nothing wrong with having lots.
അധികം ധനം ഉള്ളത് അതിൽ തന്നെ ഒരു തെറ്റല്ല.
As long as you enjoy giving lots.
എന്തെന്നാൽ അധികമായി കൊടുക്കുന്നതിലും നിങ്ങൾ ആഹ്ലാദിക്കുമല്ലോ.
And it is a joy.
അത് വാസ്തവത്തിൽ അതൊരു സന്തോഷം തന്നെയാണ്.
But it can be a joy living with very little too.
എന്നാൽ വളരെ തുച്ഛമായ കാര്യങ്ങൾ കൊണ്ട് ജീവിക്കുന്നത് അതിലും ഒരു സന്തോഷമുണ്ട്.
It all has to do with that attitude about your gaining Christ.
അതൊക്കെയും ക്രിസ്തുവിനെ നേടുന്നതായിട്ടുള്ള മനോഭാവത്തോട് ഉള്ള ബന്ധത്തിലാണ് അത് നാം നോക്കി പാർക്കേണ്ടത്.
So gain loss
avade nam kandathu
loss gain
avade labham chedam pinne than marichu parayunnathu chedam labham
and then a second time in verse 8 it's there's loss gain again
ettam vakyathil pinneyum oru avarthiyude nashtam labhathine kurichulla vivaranam undu
and if you go through that process
aa oru prakriyayil kooda nam pogumengil
you remember the bad person down in verse 19
19th vakyathile aa cheetayaya manushare kurichu namukku avade kaanuvan sadikkum
the end for him is destruction
avarude avasanam nasham
But the end, the goal where you're pressing towards in verse 9
എന്നാൽ ഒമ്പതാം വാക്യത്തിലേക്ക് താൻ ഓടുന്നതായിട്ടുള്ള ആ ലാക്ക്
is to be found in him.
അത് ക്രിസ്തുവിൽ ആയിരിക്കേണ്ടതിനാണ്.
See, once again you say, I'm a believer, I'm already in him.
Naam ee prakaram parayan sadikkum, njan oru vishwasi
ennale. I have Ephesians chapter 1 to prove it.
Ephesians 1 il parayna prakaram njan vishwasi aagunnumtha njan kristuvil aayirikkano.
And you're 100% correct.
100% ningal parayunnathu seriyana.
Paul's talking about there are some people that are in him.
Ennal ivide apostle paulus chila vyaktikal kristuvil aayirikkunnavarayittundu.
Some people that are in him.
Ennal adinekkal ubari valare adhigamayi kristuvil aayirikkunna അത് അതിന്റെ ഉന്നത നിലയിൽ ആയിരിക്കുന്നവർ ഉണ്ട്.
What in the world does that American mean?
ഈ അമേരിക്കൻ പ്രാസംഗികൻ പറയുന്നത് എന്താണ്?
Well, I won't tell you, but Paul will.
എന്നാൽ ഞാൻ പറയുകയില്ല, അപ്പോസ്തലൻ പൗലോസ് തന്നെ നിങ്ങൾക്ക് വിവരിച്ചു തരുന്നതായിരിക്കും.
Not having a righteousness of my own derived from the law.
എന്റെ സ്വന്തം നീതി അല്ല.
But that which is through faith in Christ.
ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിന് ന്യായപ്രമാണത്തിൽ നിന്നുള്ള എന്റെ സ്വന്തം നീതിയല്ല.
The righteousness which comes from God on the basis of faith.
ക്രിസ്തുവിങ്കിൽ ഉള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിൽ ഇരിക്കേണ്ടതിന്.
Okay, so we're talking about this acquisition of selflessness.
നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വിഷയം നിസ്വാർത്ഥതയുടെ സമ്പാദനമാണ്.
And how are you going to get it?
അത് എപ്രകാരം നമുക്ക് ലഭ്യമായി തീരും?
You get it from Christ.
അത് ക്രിസ്തുവിൽ നിന്നാണ് ലഭിക്കുന്നത്.
Okay, it's for the future.
Adu bhavi ilekkulladana.
So that you can enjoy heaven more.
Adu nimittam ninku swargam kooduthal aaswadagaram aayi thirum.
But it happens in the present.
Ennal adu vartamana kaalathilum ningalku anubhavedyam aakavunnathana.
You exchange self for Christ.
Avade Christu swayathinu pagaramayi ക്രിസ്തുവിനെ കൈമാറ്റം ചെയ്യുന്ന ഒരു പ്രക്രിയ.
Verse 9, he gives you his verse 9, he gives you his righteousness.
അവിടെ ഒമ്പതാം വാക്യത്തിൽ ക്രിസ്തു നമുക്ക് നീതി നൽകി തരികയാണ്.
How?
എങ്ങനെയാണ് അത് നൽകി തരുന്നത്?
Faith.
വിശ്വാസം മൂലം.
How does he not give you his righteousness?
എങ്ങനെയാണ് താൻ നമുക്ക് നീതി തരാതിരിക്കുന്ന ഇരിക്കുക?
By works or law.
നിങ്ങൾ പ്രമാണം അനുഷ്ഠിക്കുന്ന നിമിത്തം അല്ലെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തി നിമിത്തം നാം ആ മാർഗ്ഗം പോയാൽ അത് നമുക്ക് ലഭിക്കില്ല.
You can't earn his righteousness.
നിങ്ങളുടെ നീതി ഒരിക്കലും നിങ്ങൾ സമ്പാദിച്ചെടുക്കുവാൻ സാധിക്കില്ല.
Because sinners can't get righteousness.
എന്നാൽ ഒരിക്കലും പാപികൾക്ക് ദൈവിക ആ നീതി നേടിയെടുക്കാൻ സാധിക്കില്ല.
But he can give you his righteousness.
എന്നാൽ ക്രിസ്തുവിനെ തന്റെ നീതി നിങ്ങൾക്ക് ദാനമായി നൽകി തരുവാൻ സാധിക്കും.
He says to the Corinthians, Christ is our righteousness.
കൊരിന്ത്യർക്ക് എഴുതുമ്പോൾ അപ്പോസ്തലൻ പൗലോസ് പറയുന്നത് ക്രിസ്തു നമ്മുടെ നീതി.
Righteousness has a name.
നീതിക്ക് അവിടെ മറ്റൊരു പേരുണ്ട്.
It is a person.
അതൊരു വ്യക്തിയാണ്.
It is the presence of Christ in you.
അത് നിങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ക്രിസ്തുവിന്റെ സാന്നിധ്യമാണ്.
But now in verse 10 we find out
എന്നാൽ പത്താം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ നാം മനസ്സിലാക്കുന്നത്
it's not just a presence.
അത് കേവലം ഒരു സാന്നിധ്യം മാത്രമല്ല.
It's a process.
അതൊരു പ്രക്രിയയും കൂടിയാണ്.
You have salvation.
നിങ്ങൾക്ക് രക്ഷ ഉണ്ട്.
You have righteousness.
നിങ്ങൾക്ക് നീതി ഉണ്ട്.
You are spiritually perfect.
നിങ്ങൾ ആത്മീയരായിട്ട് സമ്പൂർണരാണ്.
But in this life your soul still needs a lot of work.
എന്നാൽ നിങ്ങൾ ആയിരിക്കുന്ന ഈ ജീവിതത്തിൽ നിങ്ങളുടെ ദേഹിക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ചില ക്രിയകളുണ്ട്.
Your spirit is perfect.
നിങ്ങളുടെ ആത്മാവ് സമ്പൂർണനാണ്.
Your mind is
നിങ്ങളുടെ മനസ്സോ
dirty.
അത് അശുദ്ധി ഉള്ളതാണ്.
Your will is
നിങ്ങളുടെ ഹിതം
selfish.
അത് സ്വാർത്ഥതയുള്ളതാണ്.
Your emotions are
നിങ്ങളുടെ ക്രിയകൾ
up and down and all over the place.
ഉന്നതിയിലും താഴ്ചയിലും ഒക്കെ സഞ്ചരിക്കുന്നതായിട്ടുള്ള രീതിയിലുള്ളതാണ് നിങ്ങളുടെ ഭാവങ്ങളും നിങ്ങളുടെ പ്രയത്നങ്ങളും.
Your body is
നിങ്ങളുടെ ദേഹങ്ങളോ ശരീരങ്ങളോ
getting worse every day.
അത് അനുദിനവും അത് മോശപ്പെട്ട് കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്.
That's salvation.
അത് രക്ഷയാണ്.
See, you've been saved.
നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്.
But God's working on you. You are being saved.
എന്നാൽ ദൈവം ഇപ്പോഴും നിങ്ങളിൽ ക്രിയ ചെയ്യുന്ന നിമിത്തം നിങ്ങൾ ഇപ്പോഴും രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്.
Your person, your nature, your mind, emotion, and will.
നിങ്ങളുടെ വ്യക്തിത്വം നിങ്ങളുടെ ആ സ്വഭാവം നിങ്ങളുടെ ആ മനസ്സ് ഇതൊക്കെയും രൂപാന്തരം പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്.
And in the day of Christ you'll get a new body and you will be saved in the future.
കർത്താവിന്റെ ദിവസത്തിൽ നമുക്ക് പുതിയൊരു ശരീരം ലഭ്യമായി തീരും. നാം അന്ന് രക്ഷിക്കപ്പെടുവാൻ പോവുകയാണ്.
So you'll be found in him at the parousia, at the rapture in verse 9.
ആ ഒമ്പതാം വാക്യത്തിൽ ആ ഉൽപ്രാപണ വേളയിൽ നാം കർത്താവിൽ ആയിരിക്കുവാൻ പോവുകയാണ്, ഇരിക്കുവാൻ പോവുകയാണ്.
But now in verse 10 we come back to the present.
എന്നാൽ ഏഴാം വാക്യത്തിൽ നാം വർത്തമാന കാലത്തിലേക്ക് തിരിച്ചു വരികയാണ്.
That I may know him now.
പത്താം വാക്യത്തിൽ താൻ പറയുമ്പോൾ അവനെ അറിയേണ്ടതിന്.
He knows you.
കർത്താവിനെ നമ്മളെ അറിയാം.
And he calls you by name.
നിങ്ങളെ പേര് ചൊല്ലിയാണ് താൻ വിളിക്കുന്നത്.
But do you know him?
എന്നാൽ നിങ്ങൾ അവനെ അറിയുന്നുണ്ടോ? പത്താം വാക്യം.
That was Paul's objective.
അതാണ് പൗലോസ് ഉദ്ദേശിക്കുന്നതായിട്ടുള്ള സന്ദേശം.
Not only that, he wanted to experience this power of resurrection.
മാത്രമല്ല, ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി തനിക്ക് അനുഭവിക്കുവാൻ ആഗ്രഹമായിരുന്നു.
Paul had said, we are already raised with Christ.
അപ്പോസ്തലൻ പൗലോസ് വേറൊരു ഭാഗത്ത് നാം ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ്.
He writes that to the Romans in chapter 6.
അത് റോമർക്ക് എഴുതിയ ലേഖനം ആറാം അധ്യായത്തിലാണ് താൻ അപ്രകാരം പറയുന്നത്.
So what's this power of resurrection?
അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള പുനരുത്ഥാന ശക്തി അതെന്താണ്?
It's the outworking of it.
അത് അതിന്റെ ബാഹ്യമായിട്ടുള്ള പ്രകടനമാണ്.
Christ is already raised.
ക്രിസ്തു പുനരുദ്ധരിച്ചിരിക്കുകയാണ്.
Spiritually or positionally I am raised in Christ.
ആത്മീയമായിട്ട് അല്ലെങ്കിൽ സ്ഥാനീയമായിട്ട് ഞാൻ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടവനാണ്.
Now Paul says I want to see some of that reality in my day by day life.
എന്നാൽ എന്റെ ദിനചര്യയിൽ എന്റെ ദൈനംദിന ജീവിതത്തിൽ അത് പ്രാവർത്തികമായി കാണുവാൻ തനിക്ക് താല്പര്യമുണ്ട് എന്ന് അപ്പോസ്തലൻ പൗലോസ് പറയുകയാണ്.
And I can just visualize Paul writing this by the inspiration of the Spirit of God.
പരിശുദ്ധാത്മാവ് നിയോഗം കൊണ്ട് താൻ ഈ ലേഖനം എഴുതുന്നതായിട്ട് എനിക്ക് എന്റെ മനധാരയിൽ കാണുവാൻ സാധിക്കുന്നു.
And do you think Paul might have been surprised when the Spirit told him to write the next phrase?
അതിന്റെ അടുത്ത വാചകം എഴുതുവാൻ പരിശുദ്ധാത്മാവ് തന്നെ ഉത്തേജിപ്പിച്ചപ്പോൾ ഒരുപക്ഷെ അപ്പോസ്തലൻ പൗലോസ് ആശ്ചര്യം ഉള്ളവനായി തീർന്നു കാണും എന്ന് ഞാൻ കരുതുകയാണ്.
Oh, I like the power of the resurrection part.
ഈ പുനരുത്ഥാന ശക്തി ഇഷ്ടപ്പെടാത്തവരായി ആരാണുള്ളത്?
But now we come to the fellowship of his suffering.
എന്നാൽ അതിന്റെ അടുത്ത വാചകം എന്ന് പറയുന്നത് ക്രിസ്തു യേശുവിന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ.
So I know we're over time, so I'm having you suffer.
ഇവിടെ പറയുന്നത് ഞാൻ സമയം കൂടുതൽ എടുക്കുന്നുണ്ട്, നിങ്ങളെ കഷ്ടാനുഭവത്തിലേക്ക് കടത്തിവിടും.
So you were having such a good time, you didn't know we were over time.
No, I didn't.
So just give me 1 minute.
എനിക്ക് കേവലം 1 മിനിറ്റ് മാത്രം നൽകുക.
An American minute.
ഒരു ഞാൻ ഉദ്ദേശിച്ചത് ഒരു അമേരിക്കൻ മിനിറ്റ് ആണ്.
You want to become like Christ?
നിങ്ങൾക്ക് ക്രിസ്തുവിനെ പോലെ ആകണോ?
Yes.
തീർച്ചയായും.
What happened in chapter 2?
രണ്ടാം അധ്യായത്തിൽ എന്താണ് സംഭവിച്ചത്?
And he suffered death.
അവൻ നമുക്ക് വേണ്ടി മരണം ആസ്വദിച്ചു.
Even the death of a cross.
ക്രൂശിലെ മരണം തന്നെ.
I want to be like Christ.
എനിക്ക് ക്രിസ്തുവിനെ പോലെ ആകണം എന്ന് പറയുമ്പോൾ
he knew how to suffer.
കർത്താവിന് അവിടെ കഷ്ടം സഹിപ്പാൻ അറിഞ്ഞവനായിരുന്നു.
And that's part of being like Christ.
ക്രിസ്തുവിനെ പോലെ ആകുക എന്ന് പറയുമ്പോൾ ആ ഘടകവും അതിൽ ഉൾപ്പെട്ടിരിക്കുന്നു.
There is a gospel preached that says come to Christ and he fixes all your problems.
ഇവിടെ ഒരു പ്രത്യേകതരം സുവിശേഷം പ്രഘോഷിക്കപ്പെടുകയാണ്, ക്രിസ്തുവിങ്കിലേക്ക് വരിക, എല്ലാ പ്രശ്നത്തിനും പരിഹാരം.
The true gospel says come to Christ and you will walk the same path that Christ walked.
എന്നാൽ സത്യസുവിശേഷം പറയുന്നത് നിങ്ങൾ ക്രിസ്തുവിലേക്ക് വരിക, ക്രിസ്തു നടന്ന പ്രകാരമാണ് നിങ്ങൾ നടക്കേണ്ടത്.
And that Paul walked.
പൗലോസും നടന്ന പോലെ തന്നെ നിങ്ങൾ നടക്കണം.
The Christian life goes against the flow of the world.
Christian jeevitham ennullathu logathinte aa shailiyude olukkine vibirithamayittaanu adu munnotu pogunnathu.
We are the ones trying to swim up the flooding river.
Ee olukkulla aa nadikke ediraayittu neendunnavar naam thanneyanu.
It's a lot of fun to float down a river.
Oru olukkine aniyojyamayi olugi ponnathu adu nalla rasakaramaya karyamaanu.
Get in one of those kayaks and go down the river. Ooh, that looks like fun.
Aa cheriya oru boatil apragaram aa nadike thaalotte pogunnathu nalla oru rasakaramaya oru karyamaanu.
Going against the river.
Ennal aa olukkine vibirithamayi pogunnathu
then you get hit by logs
adu appol anavadi karyangal tadasangal nammale vanna idikkuvan idayi thirum
and you work so hard
mathramalla valare adhigam yathnikkindathayittu varum
sometimes you even go backwards
oru pakshe namukku purogathi praavikkada pinnottu ponda oru avasthayil aakapadum
you suffer
ningal kashtajal
aakapadum the application to the Christian life
kristiya jeevithinte praayoga vasham ningal manasilakkunuvo
but go with the river
and ningala olukkine samamayi povumengil
and at some point you'll crash over a waterfall into destruction
oru pakshe ayinte avasanam oru vellachattathinte meede ningal angane veenu thaalekku veenu povan sadhyathayundu
Paul is very real he says in the Christian life there is fellowship of suffering
ennal valare yadasthiga bodhathodu koodiyana apostle paulus parayunnathu kristiya jeevitham kashtathagalude oru jeevitham thanneyanu
I love fellowship
എനിക്ക് കൂട്ടായ്മ ഇഷ്ടമാണ്
Tomorrow night after the service we're going to have fellowship
നാളെ വീണ്ടും നാം ഈ പഠനത്തോട് വരുമ്പോൾ നമുക്ക് കൂട്ടായ്മയാണ് ഉണ്ടാകുവാൻ പോകുന്നത്
and all my real friends are going to bring the fellowship
എന്റെ യഥാർത്ഥ മിത്രങ്ങൾ നിങ്ങൾ ആ കൂട്ടായ്മ കൊണ്ടുവരണമേ
and that's what we think is fellowship as Christians don't we
ഒരു പക്ഷേ ആ കൂട്ടായ്മ എന്ന് പറയുമ്പോൾ ആ രീതിയിലാണ് നാം ചിന്തിക്കുന്നത്
lamb curry please
മട്ടൻ കറിയാണ് എനിക്ക്
ഇഷ്ടം that'll be real fellowship
അത് വാസ്തവമായ കൂട്ടായ്മയായിരിക്കും
fellowship here with Jesus
എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള കൂട്ടായ്മ കർത്താവിനോടുള്ള കൂട്ടായ്മ
means being willing to follow him so closely you follow him into his suffering
അതിന്റെ അർത്ഥമാക്കുന്നത് തന്നോട് വളരെ അടുത്ത് ചേർന്ന് തന്നെ അനുഗമിക്ക നിമിത്തം തന്റെ കഷ്ട അനുഭവങ്ങളിൽ കൂടെയും തന്നെ അനുഗമിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ കൂട്ടായ്മയുടെ അർത്ഥം
being conformed to his death
തന്റെ മരണത്തോട് ഏകീഭവിക്കുക
a more common way of saying that is die to self
അത് മറ്റൊരു രീതിയിൽ നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറയണമെങ്കിൽ സ്വയത്തോട് മരിക്കുക
die to self
സ്വയത്തോട് മരിക്കുക നമ്മുടെ സ്വയത്തോട് മരിക്കുക
years ago when I was younger I heard William MacDonald preach
എന്റെ ബാല്യകാലത്തിൽ വില്യം മക്ഡൊണൽഡ് പ്രസംഗിക്കുന്നത് എനിക്ക് കേൾപ്പാൻ ഇടയായിരുന്നു
and he said I have a practice
താൻ പറഞ്ഞു തനിക്ക് ഒരു പരിചയമുണ്ട്
every morning when I wake up
താൻ എഴുന്നേൽക്കുന്ന എല്ലാ മോർണിംഗിലും
before I get off my bed
താൻ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പായിട്ട്
I say father the bed is an altar
പിതാവേ ഈ എന്റെ ഈ കിടക്ക ഒരു യാഗപീഠമാണ്
and I am your living sacrifice today
ഞാൻ അങ്ങയുടെ ജീവിക്കുന്നതായിട്ടുള്ള ഒരു യാഗമാണ്
I sacrifice my will to your will
എൻ്റെ ഹിതം നിൻ്റെ ഹിതത്തിനെ ഞാൻ യാഗമായി അർപ്പിക്കുകയാണ്
I sacrifice my will to live my life for your life through me
നിൻ്റെ ജീവിതം എൻ്റെ ജീവിതത്തിൽ കൂടെ ജീവിക്കപ്പെടേണ്ടതിനായിട്ട് എൻ്റെ ജീവിതത്തെ യാഗമായിട്ട് അർപ്പിക്കുകയാണ്
Now I'm going to get off the altar but I'm going to walk with you
ഞാൻ ഇപ്പോൾ എൻ്റെ കിടക്കയാകുന്ന യാഗപീഠത്തിൽ നിന്ന് എണീക്കാൻ പോവുകയാണ് എന്നാൽ ഞാൻ അങ്ങയോട് ചേർന്ന് നടക്കും
I do this in symbol of dying to self for this day
ഞാൻ ഇന്ന് എന്നോട് തന്നെ മരിക്കുന്നതിന്റെ പ്രതീകാത്മകമായിട്ടാണ് ഞാൻ ഇത് ചെയ്യാൻ പോകുന്നത്
And we know the testimony of William MacDonald
വില്യം മക്ഡൊണാൾഡിന്റെ സാക്ഷ്യം നമുക്ക് ഏവർക്കും സുപരിചിതമാണല്ലോ
May we do the same
അതും നാമും അതേ മാതൃക ആചരിക്കാം